ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നിങ്ങളോടുകൂടെ ആയിരിക്കുന്നത് വളരെ സന്തോഷിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടു വർഷത്തിന് മുമ്പ് ബ്രദർ എബ്രഹാം ഓർമ്മിപ്പിച്ചതുപോലെ ഈ ക്യാമ്പില്, ഇതുപോലെയുള്ള ക്യാമ്പിൽ കടന്നു വരുവാനായിട്ട് ദൈവം ഇടയാക്കി. വീണ്ടും രണ്ടു വർഷങ്ങൾക്ക് ശേഷം നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ച ഭാരവാഹികളോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഞാനെപ്പോഴും പ്രസംഗിക്കുന്നതിന് മുമ്പേ സാധാരണമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ നിങ്ങളോട് ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ പല ദൈവദാസന്മാർ വന്ന് സംസാരിക്കും. അവരെല്ലാം വേദപണ്ഡിതരാണ് മിക്കവാറും ഉള്ളവർ. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു തിയോളജിനല്ല, ഒരു വേദപണ്ഡിതനല്ല, ബൈബിൾ കോളേജിലോ സ്കൂളിലോ ഒന്നും പഠിച്ചിട്ടില്ല. നിങ്ങളിൽ പലരും പഠിച്ചതുപോലെ സൺഡേ സ്കൂളിൽ പോലും പഠിച്ചിട്ടില്ല. അതാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ. അങ്ങനെയാണെങ്കിൽ അത്രമാത്രമേ പ്രതീക്ഷിക്കാവുള്ളൂ എന്ന് പറയാനും കൂടെയാണ്. അതുകൊണ്ട് സാധാരണമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ഭാവിക്ക് പ്രയോജനമായിട്ടുള്ള ചില കാര്യങ്ങൾ കഴിഞ്ഞ അനേക വർഷങ്ങൾ ദൈവത്തിൻ്റെ ഒരു വേലക്കാരനായിട്ടിരുന്നതുകൊണ്ട് അതിൽ നിന്ന് പഠിച്ചതുകൊണ്ടും പലരിൽ നിന്ന് അറിഞ്ഞതുകൊണ്ടും ദൈവവചനത്തിൽ നിന്നും ദൈവദാസന്മാരുടെ എഴുത്തുകളിൽ നിന്നും പഠിച്ചതും ആണ് നിങ്ങളോടുകൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും പറയുന്നത് നമുക്ക് അറിയുന്നതായിരിക്കും, എന്നാലും ആവർത്തിച്ച് പറയുന്നതാണ് എപ്പോഴും ഒരു മനുഷ്യൻ്റെ തലയ്ക്കകത്ത് കയറാൻ ഉള്ള ഒരു മാർഗം. ഞാനിപ്പം ഈ മെഡിസിൻ എൻ്റെ ഡിഗ്രി, ആദ്യത്തെ ഡിഗ്രി വാങ്ങിയത് 71-ലാണ്. അപ്പൊ അന്ന് തൊട്ടേ മെഡിസിൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്നും പലപ്പോഴും ഈ മരുന്ന് വിൽക്കുന്ന റെപ്രസെൻറ്റേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ കാണുമെന്ന് തോന്നുന്നു, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിപ്പോഴും വന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കണ്ടിട്ട് പല ഗുളികകളുടെ കാര്യം കുറിച്ച് പറയും. എന്നാൽ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ റെപ്രസെൻറ്റേറ്റീവ് ജനിക്കുന്നതിന് മുമ്പേ ഈ ഗുളിക എനിക്കറിയാം എന്ന് പറഞ്ഞാൽ 10-40 വർഷമായിട്ട് മെഡിക്കൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു 25 വയസ്സ് റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അങ്ങനെയെല്ലാം തോന്നും. എന്നാലും അവർ വന്ന് പറയും. അവർ പറയുന്നതിൻ്റെ കാരണം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതുണ്ടാവും. അതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നത് വളരെ നമുക്ക് സന്തോഷം കൂടെയാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ആവർത്തിച്ച് പലരിൽ നിന്ന് കേട്ടാലും ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനുള്ള മനസ്സോടുകൂടെ നമ്മളായിരിക്കാം. ഞാൻ ഇന്ന് ആദ്യത്തെ രണ്ട് സെഷൻസ് എടുക്കുന്നത് രണ്ടും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ബൈബിൾ ക്ലാസ് പോലെയാണ്. ഒരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പലരിൽ നിന്നും പല രീതിയിൽ നിന്നും നമ്മൾ കേട്ട് കാണും. എന്നാലും ഒന്നും കൂടെ നമുക്കൊന്ന് റിവിഷൻ ക്ലാസ് പോലെ ആയിരിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് നമ്മളെ രക്ഷിച്ചത് ഇവിടെ ഉള്ള മിക്കവാറും വിശ്വാസികളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ കർത്താവ് രക്ഷിച്ചപ്പോൾ രണ്ട് പ്രധാന ഉദ്ദേശങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് തൻ്റെ അനുഗാമികൾ അല്ലെങ്കിൽ തന്നെ വിശ്വസിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, സുവിശേഷം അറിയിക്കുന്നത്. കർത്താവിനെ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരുടെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഈ സുവിശേഷം അറിയിക്കണമെന്നുള്ളത്. അത് അറിയിച്ചിരിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് മറ്റവരോട് സുവിശേഷം അറിയിക്കണമെന്നുള്ള പ്രേരണ ഇല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ലെന്ന്. അതാണ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം. അത് വരണം. കാരണം വയനാട്ടില് സഹോദരന്മാർ കുറച്ച് പേര് വന്നിട്ടുണ്ട്. അവിടെ ഒരു ആദ്യം ഞങ്ങളെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു കുറുമാട്ടി എന്നൊരു സഹോദരൻ, അവർക്ക് എല്ലാവർക്കും പലർക്കും അറിയാം. അവർ രക്ഷിക്കപ്പെട്ട ദിവസം തൊട്ട് അവർക്ക് പറയാനുള്ളത് കാണുന്നവരെ കണ്ടാൽ അവിടെ യേശുവിനോട് പോയി പ്രാർത്ഥിക്കുക എന്ന് പറയും. അവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ പറഞ്ഞിട്ടുമല്ല അവരുടെ പ്രേരണ. അത് ഒരു സൈഡ്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ഏറ്റവും വലിയ, ഏറ്റവും ഒരു 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 സമൂഹത്തിൽ ഒരു താണുനിലയിലിരുന്ന ഒരു സഹോദരന്റെ ഒരവസ്ഥ. എന്നാൽ ഇങ്ങേ അറ്റം തിരുവല്ലയിൽ വന്ന ഡോക്ടർ ജോർജ് സാമുവൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്, സോറി മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് ആണ്. ആ സഹോദരൻ വലിയ വിദ്യാസമ്പന്നനായ ആ വ്യക്തിക്കും ഉള്ള ഒരേ ഒരു ദാവം, എവിടെങ്കിലും പോയി ഉന്നത ജോലി ചെയ്യണമെന്നല്ല, സുവിശേഷം അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ സുവിശേഷം അറിയിക്കണം എന്നുള്ള പ്രേരണ ഒരു രക്ഷിക്കപ്പെട്ട ഉടനെ വരണം, വന്നിരിക്കണം. ഇംഗ്ലീഷിലെല്ലാം വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു ഒരുത്തൻ്റെ റിയൽ റിയൽ ഒരുത്തനെ ടെസ്റ്റ് ഒരു വ്യക്തിയെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ, രക്ഷിക്കപ്പെട്ടതാണോ ഇല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ സാക്ഷ്യമോ അയാളുടെ പ്രവർത്തനമോ എന്ന് പറയുന്നത് അയാൾക്ക് സുവിശേഷം പറയണമെന്നുള്ള താല്പര്യമുണ്ടോ എന്നുള്ളതാണ്, ദാറ്റ് ബേസിക് തിങ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ തന്നെ വീട്ടിൽ പോയി കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇവിടെയും കണ്ണാടി ഉണ്ടെന്ന് തോന്നി എനിക്കത് ഉണ്ടോ എന്ന് ചോദിക്കുക. ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, ഇല്ലെങ്കിൽ ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ല, ഇനിയെങ്കിലും ഈ ക്യാമ്പ് കഴിഞ്ഞു പോകുന്നതിന് മുമ്പേ രക്ഷിക്കപ്പെട്ടിരിക്കണം. കാരണം എന്താണെന്നറിയാമോ, ദൈവത്തിന് നമ്മളെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, വേറെ ആരെ കൊണ്ടും ചെയ്യാൻ പറ്റത്തുള്ളൂ. കർത്താവിന് അവൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, ചെയ്യണം. കർത്താവ് ഇത്രയും വലിയ രക്ഷ മാനവജാതിക്ക് വേണ്ടി നേടിയെടുത്തു കൊടുത്തിട്ട് നമ്മൾ മാത്രം അത് അനുഭവിച്ച് മറ്റവർക്ക് പറയുന്നില്ലെങ്കിൽ അതെന്തൊരു വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. മറ്റവർ അറിയണം, കേൾക്കണം. ഒരുതൻ പറയാതെ എങ്ങനെ കേൾക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിരിക്കണം. അപ്പം അഞ്ചപ്പം കയ്യിൽ വെച്ചിരുന്ന ഒരു പയ്യൻ യേശുവിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ അവന് തോന്നിയത് ഞാൻ മാത്രം എങ്ങനെയാണ് തിന്നുന്നത്, എല്ലാവരും തിന്നട്ടെ എന്നാ യേശുവിൻ്റെ കൈ കൊണ്ടു കൊടുത്തു. അതാണ് സിമ്പിൾ റീസൺ. അതേപോലെയുള്ള ഒരു പ്രേരണ ദൈവഭാഗത്തിൽ നമ്മൾ ഇരുന്നാൽ നമുക്ക് തോന്നും ഞാൻ മാത്രം എങ്ങനെയാണ് ഇത് അനുഭവിക്കുന്നത്, എല്ലാവരും അനുഭവിക്കും എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യേശു നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആദ്യത്തെ കാര്യം ഇതാണ്, അവൻ്റെ സാക്ഷിയായി നിൽക്കുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഇന്നത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്ന ഈ ഭൂമിയുടെ പ്രസന്റ് റൂളർ ഒരു വ്യക്തിയുണ്ട്, അയാൾ വിശ്വാസമാണ്. യേശു പറഞ്ഞു ഈ ഭൂമി, ദ ഹോൾ വേൾഡ് ലൈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ വിക്കറ്റ്. ഭൂമി മുഴുവനും ഈ പിശാചിന്റെ സ്വാധീനത്തിലാണ് ഉള്ളത്. യോഹന്നാന്റെ ആ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ പറഞ്ഞിട്ട് യേശു തന്നെ പിശാചിനെ കണ്ടപ്പോൾ ഇതാ ലോകത്തിന്റെ അധിപതി വരുന്നു എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അടുത്ത് പിശാചി വന്നു, ഇത് മൊത്തം എന്റേതാണോ? യേശു പറഞ്ഞു, ഏ കള്ളം, പറഞ്ഞില്ല. അങ്ങനെ എല്ലാ വിധത്തിലും ഈ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രധാന ഇപ്പോഴത്തെ റൂളർ എന്ന് പറഞ്ഞത് പിശാചാണ്. അവന് ദൈവം ഒരു ഒരാൾ ഒരു ഒരു പരിധി വരെ അവന് സമയം കൊടുത്തിട്ടുണ്ടെങ്കിലും അവന്റെ ഉദ്ദേശം എന്താണെന്നറിയാവും? അവൻ ഈ ലോകത്തെ ഭരിക്കുന്നതിന്റെ ഉദ്ദേശം ഈ ജനങ്ങൾ ആരും സത്യദൈവത്തെ അറിയരുത്, അവനെ നമസ്കരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ആരെല്ലാം സത്യദൈവത്തെ ആരാധിക്കാനായിട്ട് ഇറങ്ങുന്നോ അവരുടെ പുറകെ അവൻ വന്നുകൊണ്ടിരിക്കും. ഈ ഭൂമിയെ അവനെ കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത് കള്ളൻ അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനും കൊല്ലുവാനും അറുക്കുവാനും മുടിക്കുവാനുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇത്, തീഫ് കംസ് ബട്ട് നോട്ട് ബട്ട് ടു സ്റ്റീൽ ആൻഡ് ടു കിൽ ആൻഡ് ടു ഡിസ്ട്രോയ്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ കണ്ണുകളെ കുരുടാക്കിക്കൊണ്ട് സുവിശേഷത്തിന്റെ മഹത്വം കാണാത്ത വണ്ണം ജനങ്ങളെ നരകത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളെ അവന്റെ ഭാഗത്തിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന ആ പിശാചിന്റെ പ്രവർത്തനത്തിന് എതിർത്ത് നിൽക്കുവാൻ ആരെ കൊണ്ടും കഴിയും? ഇവിടുത്തെ വേറെ ആരെ കൊണ്ടും കഴിയത്തില്ല, വിശ്വാസികളെ കൊണ്ട് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ നിയോഗിച്ച് അയച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ ലോകമൊക്കെയും പോയി സുവിശേഷം അറിയിക്കുക, ദൈവരാജ്യം സമീപമായിരിക്കുന്നെന്ന് അറിയിക്കുക. അതോടുകൂടെ പറഞ്ഞത് പിശാചിനെ പുറത്താക്കുവാനുള്ള അധികാരവും കൊടുത്താണ് അയച്ചേക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 10:38 യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നസ്രേനായ യേശുവിനെ ദൈവം തന്റെ ആത്മാവാൽ അഭിഷേകിച്ചു. എന്തിനു വേണ്ടി? അതുകൊണ്ട് യേശു നന്മ ചെയ്തുകൊണ്ടും പിശാചിന്റെ ബന്ധനത്തിൽ ആയിരിക്കുന്നവരെ വിടുവിച്ചുകൊണ്ടും യേശു ഈ ലോകത്തിൽ പ്രവർത്തിച്ചു. അപ്പോ നമുക്കുള്ള ഒരു ഒരു ശുശ്രൂഷയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കില്ല, ഈ രണ്ട് ശുശ്രൂഷയും നമ്മളെ കൊണ്ടല്ലാതെ, നമ്മളെ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ കൊണ്ടല്ലാതെ വേറെ ആർക്കും ചെയ്യാൻ സാധിക്കുകയില്ല. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം ഈ രണ്ട് കാര്യം ആഗ്രഹിക്കുന്നു. ലോകമൊക്കെയും സുവിശേഷം എത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു 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 ബ്ലോക്ക്, ഒരു തടുത്തു നിർത്തൽ നമ്മൾ ചെയ്യണം. അതും ദൈവം നമ്മളെ കൊണ്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ പിശാച് സുവിശേഷം അറിയിക്കുന്നതെന്ന് പറഞ്ഞ് നടന്നുപോയി അറിയിക്കുന്നു. പക്ഷെ പിശാചിനോട്, പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഒരു ഒരു യുദ്ധക്കളമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ്സ് എ വാർഫെയർ. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമുക്കെല്ലാം ഈ നമ്മുടെ ഇൻബോൺ നേച്ചറാണ്. ദൈവം നമ്മളെ ഒരു യുദ്ധക്കളത്തിൽ നിർത്തിയിരിക്കുന്നത് നമ്മളെ അങ്ങനെ തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം രണ്ട് കൂട്ടർ വഴക്ക് വയ്ക്കുന്നത് നമ്മൾ കാണാൻ ഇടയായാല് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു കൂട്ടരോട് നമുക്ക് ഒരു ചെറിയ ഒരു സഹതാപം ഉണ്ടെങ്കിൽ അവൻ ജയിക്കണോ, അവൻ ജയിക്കണോ, അവൻ ജയിക്കണോ എന്നിരിക്കും. അതോ അവൻ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൈ തൊട്ടും നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. രണ്ടു ഒരു ആക്ഷൻ ഫിലിം കാണുമ്പോൾ ഹീറോ അടി വാങ്ങുമ്പോൾ നമുക്ക് പ്രയാസമായിരിക്കും, ഹീറോ മറ്റവനെ അടിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമായിരിക്കും, അങ്ങനെ ഹീറോ ജയിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ക്രിക്കറ്റ് മാച്ച്, ഫുട്ബോൾ മാച്ച്, ഏതിലെങ്കിലും റോട്ടിൽ ആരെങ്കിലും രണ്ടുപേർ വഴക്കുണ്ടാക്കുന്ന പാതിരാത്രി എന്നാൽ നമ്മളൊരു ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ വഴക്ക് കാണുന്നത്, അതിനകത്ത് ഒന്ന് ലയിക്കുന്നത്, അതിൽ ജയിക്കുന്നത്, ഒരു കൂട്ടറോട് നമ്മൾ ലയിച്ചു പോകുന്നത്, ഇതെല്ലാം ഒരു ഇൻബോൺ നേച്ചറാണ്. കാരണം ദൈവം നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ കാരണം യുദ്ധം കാണുമ്പോൾ ഓടിപ്പോയി ഒളിയാനല്ല, അതിനകത്ത് നമ്മൾ ഇൻവോൾവ് ആകാനായിട്ട്. അപ്പോൾ ഏറ്റവും വലിയ യുദ്ധമാണ് ഈ പിശാചിനോട് ചെയ്യുന്ന യുദ്ധം. ഇറ്റ്സ് കോൾഡ് സ്പിരിച്വൽ വാർഫെയർ. അപ്പോൾ വേദപുസ്തകത്തിൽ സ്പിരിച്വൽ വാർഫെയർ, പുതിയ നിയമത്തിൽ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ഒരുപാട് വായിക്കുന്നുണ്ട്, പല പ്രസംഗങ്ങൾ കേട്ട് കാണും. എന്നാൽ ആദ്യമായിട്ട് ദൈവജനങ്ങൾ ചെയ്ത ഒരു യുദ്ധം, ആ യുദ്ധത്തെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. പലപ്പോഴും സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ പല എടുത്ത് ഉദാഹരണമായിട്ട് കാണിക്കുന്ന ഒരു ഒരു ഭാഗമാണ് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിന്റെ 17-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 17, അതിന്റെ അവസാനത്തെ വാക്യം.
യഹോവ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ടെന്ന്.
അതിനു മുമ്പുള്ള ഒരു വാക്യം കൂടെ.
പിന്നെ മോശ
15-ഉം 16-ഉം.
പിന്നെ മോശ ഒരു യാഗപീഠം പണിതു, അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. യഹോവയുടെ സിംഹാസനത്താണ്, യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറ തലമുറയായി യുദ്ധമുണ്ടെന്ന് അവൻ പറഞ്ഞു.
ഈ ഭാഗം വേദപുസ്തകത്തില് ദൈവത്തിന്റെ ജനങ്ങളായ ഇസ്രായേൽ ജനങ്ങൾ ചെയ്യുന്ന ആദ്യത്തെ യുദ്ധം, ദ ഫസ്റ്റ് വാർ. പുറപ്പാട് ദിവസം 14-ാം അധ്യായത്തിലാണ് അവർ ചെങ്കടൽ കടന്നു വരുന്നത്. 15-ാം അധ്യായത്തിലാണ് മിറിയാമിന്റെ പാട്ട്, വിജയത്തിന്റെ പാട്ട്. 16-ാം അധ്യായത്തിലാണ് മാരായില് ആ വെള്ളം കയ്പായ വെള്ളം മാറുന്നത്. അത് കഴിഞ്ഞിട്ട് 17-ാം അധ്യായം ഇസ്രായേൽ ജനങ്ങളെ ദൈവം കൂട്ടി വരുമ്പോൾ അവർ ചെയ്യുന്ന ആദ്യത്തെ യുദ്ധമാണ്. എപ്പോഴും വേദപുസ്തകത്തിൽ ആദ്യത്തെ കാര്യങ്ങൾ, ഒരു ഒരു സംഭവത്തെ കുറിച്ച്, ഒരു വിഷയത്തെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നതിൽ വളരെ അർത്ഥമുള്ള ഒരു ഭാഗമാണ്. ഏത് സബ്ജക്ട് നമ്മൾ പഠിക്കാനെടുത്താലും കൺകോർഡൻസ് എടുത്ത് പഠിക്കുമ്പോൾ ഇത് വേദപുസ്തകത്തിൽ എവിടെ ആദ്യം വന്നിരിക്കുന്നത് നോക്കിയാൽ അതിൽ ഒരു പ്രത്യേക സിഗ്നിഫിക്കൻസ് കാണും. നമ്മൾ കൃപ എന്നുള്ള വാക്കാണെങ്കിലും ശരി, മേഴ്സി എന്നുള്ള വാക്കാണെങ്കിലും ശരി, ഗോഡ് എന്നുള്ള വാക്ക് എവിടെയാണെങ്കിലും ശരി, വർഷിപ്പ് എന്നുള്ള വാക്കാണെങ്കിലും എവിടെയാണെങ്കിലും ആദ്യം അത് വേദപുസ്തകത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നോ അതിനൊരു പ്രത്യേകത. അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു യുദ്ധമാണ്. അവർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചതല്ല, കനാൻ ദേശത്തിലേക്ക് പോകുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടാണ് മിസ്രൈമിൽ നിന്ന് വന്നത്. എന്നാൽ മിസ്രൈമിൽ നിന്ന് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഒരു യുദ്ധം ഒരു അഭിമുഖീകരിക്കേണ്ട ആവശ്യമാണ്. അങ്ങനത്തെ ഒരു യുദ്ധമാണ് ഈ യുദ്ധം. ഈ യുദ്ധത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ജനങ്ങൾ ദൈവം വിളിച്ച് വേർതിരിച്ച് ദൈവം രക്ഷിച്ചു കൊണ്ടുവന്ന ജനങ്ങൾ, അടിമത്തനത്തിൽ നിന്ന് ദൈവം വീണ്ടെടുത്ത ആ ജനങ്ങൾ ആദ്യമായിട്ട് ചെയ്ത ആ യുദ്ധം എങ്ങനെയായിരുന്നു, എന്തുകൊണ്ടായിരുന്നു, എന്താ കാരണമായിരുന്നു, എങ്ങനെ അവരെ ജയിക്കുവാൻ സാധിച്ചു എന്നുള്ളതെല്ലാം പഠിക്കാൻ മനസ്സിലാക്കും. ഇസ്രായേൽ ജനങ്ങൾ ആ യുദ്ധത്തെ കാണുമ്പോൾ അവർ അതുവരെ യുദ്ധം ചെയ്തിട്ടുള്ള ആൾക്കാരെ അല്ല. മിസ്രൈമിലായിരുന്നപ്പോൾ പോലും ഗോഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തങ്ങളുടെ കന്നുകാലികളെയും വെച്ചുകൊണ്ട് അവരൊരുവരും ഒരു ഒരു അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഒരു നൊമാഡിക് ഗ്രൂപ്പ് ആയിട്ട് മാത്രമേ ഇരുന്നുള്ളൂ. മോശ വലിയ അത്ഭുതങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴും അവരവരുടെ വീട്ടിലായിരുന്നു. അവരാരും യുദ്ധം ചെയ്തതായിട്ട് നമ്മൾ കേട്ടതേ ഇല്ല, കണ്ടതും ഇല്ല. പക്ഷെ ആദ്യമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഒരാരോട് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അമാലേക്കിയരോട്. അമാലേക്കിയർ എന്ന ഒരു കൂട്ടം ജനങ്ങൾ, ഇവരാരാന്ന് പറഞ്ഞാൽ ഇസ്ഹാക്കിന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു, ഒന്ന് യാക്കോബ്, ഒന്ന് ഈസാവ്. ആ ഈസാവിന്റെ കുഞ്ഞു കൊച്ചുമോനാണ് ഈ അമാലേക്ക്. അത് ഉൽപ്പത്തി പുസ്തകം 36 അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവരുടെ അവിടെ ജീനിയോളജി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈസാവിന്റെ ഒരു വംശത്തിൽ വന്ന് അവന്റെ ഒരു കൊച്ചുമോനാണ് ഈ അമാലേക്ക്. അപ്പൊ ഈ അമാലേക്കോടാണ് യുദ്ധം. ദൈവജനങ്ങളാണ് ചെയ്യുന്നത്, ദൈവമാണ് അവരെ സഹായിക്കുന്നത്. കാരണം അവസാനം ദൈവം അവരോട് കൂടെ ഇരുന്നത് കൊണ്ട് മോശെ ദൈവത്തിന് വേണ്ടി ഒരു യാഗപീഠം പണിഞ്ഞ് അവിടെ ദൈവത്തിന്റെ പേര് യഹോവ നിസി. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, യഹോവ നിസി, നീ യുദ്ധങ്ങളെ ജയിച്ചു തരുന്നവനാണ്, ജയക്കൊടിയാണ്. ഗോഡ് ഈസ് മൈ ബാനർ, ദൈവമാണ് എന്റെ ജയക്കൊടി എന്ന് പറയുന്നതാണ് യഹോവ നിസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. നമ്മൾ പലപ്പോഴും യഹോവ ദൈവത്തിന്റെ നാമങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യഹോവ നിസി, നമുക്കൊരു ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ എന്റെ യുദ്ധം യഹോവ ചെയ്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് യഹോവയുടെ നാമം യഹോവ നിസി എന്ന് പറയുന്ന ആദ്യത്തെ സ്ഥലം വരുന്നത് ഈ ഭാഗത്താണ്, യഹോവ നിസി എന്ന്. അപ്പൊ യഹോവ യുദ്ധങ്ങൾ ചെയ്യുന്നവൻ എന്ന് പറയുമ്പോൾ യഹോവ നമുക്ക് മുമ്പായി കടന്നുപോയി നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യുന്നവനാണ്. അപ്പൊ യഹോവ മാത്രം പോയിട്ട് നമ്മൾ പുറകെ ഇല്ലെങ്കിൽ അതിൽ അർത്ഥമില്ല. നമ്മൾ വരുന്നത് കൊണ്ടാണ് ദൈവം നമ്മുടെ മുമ്പിൽ പോയി പ്രവർത്തിക്കുന്നത്. അപ്പൊ അവൻ ജയക്കൊടിയാണ്, അവൻ മുമ്പിൽ നിൽക്കുന്നു, കാരണം പിൻവിൽ തന്റെ ജനങ്ങൾ ഉള്ളതുകൊണ്ട്. അങ്ങനെ യഹോവ നിസി അവിടെ ദൈവം തന്നെ മോശയോട് പ്രഖ്യാപിക്കുകയാണ്, ഈ അമാലേക്കിയർ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങളോട് നിങ്ങൾക്ക് തലമുറ തലമുറയായിട്ട് യുദ്ധമുണ്ട്. യു ഹാവ് എ പെർപെച്വൽ വാർ, നെവർ എൻഡിങ് വാർ, വാർ എവറി ടൈം ഇൻ എവറി ജനറേഷൻ. നിങ്ങൾക്ക് തലമുറ തലമുറയായി യുദ്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തലമുറയാണ്, ആണോ ഇല്ലയോ? ആ അപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ ദൈവം പറഞ്ഞു എല്ലാ തലമുറയിലും യുദ്ധമുണ്ട്, ദൈവം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. യഹോവ നിസി പറയുകയാണ് എല്ലാ തലമുറയിലും യുദ്ധമുണ്ട്, ദിസ് വാർ വിൽ നെവർ എൻഡ്. രണ്ട്, യുദ്ധം ആരോടാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, അമാലേക്കിയരോടാണ്. നിങ്ങൾ പറയും ഇവിടെ ഒരു അമാലേക്കിയനും ഇല്ല സാറേ, അതുകൊണ്ടാണ് യുദ്ധം ചെയ്യാത്തത് എന്ന് പറയരുത്. അമാലേക്കിയർ ആര് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം പറഞ്ഞു യുദ്ധമുണ്ട്, അമാലേക്കിയരോടാണ്. എന്നാൽ ഈ യുദ്ധം എപ്പോഴും ഉണ്ടെങ്കിലും നമ്മള് ജയിക്കും. നമ്മൾ ജയിച്ചാലും അമാലേക്കിയും പോകത്തില്ല, അടുത്ത തലമുറയോടോ യുദ്ധം ചെയ്യാൻ അവരിയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അമാലേക്കിയരെ എത്രയോ പ്രാവശ്യം തോൽപ്പിച്ചതാണല്ലോ, ഇവിടെ മോശം തോൽപ്പിക്കുന്നുണ്ട്, അമാലേക്കിയരെ കംപ്ലീറ്റ് അവൻ നശിപ്പിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിലെ ഈ വാൻക്വിഷ്ഡ് വാൻക്വിഷ് എന്ന് വെച്ചാൽ ഒറ്റെണ്ണം പോലും ഇല്ലാതെ നശിപ്പിച്ചതാണ്. പക്ഷെ കുറെ കഴിയുമ്പോൾ അമാലേക്കിയർ ഉണ്ട്, വേദപുസ്തകത്തിൽ എവിടെ നോക്കിയാലും അമാലേക്കിയെ കണ്ടോണ്ടേ ഇരിക്കാം. അതുകൊണ്ട് ഇവനെ കൊന്നാൽ ഒന്നും പോകത്തില്ല, ഇവൻ എപ്പോഴും ഇരിക്കും. അതുകൊണ്ട് നമ്മുടെ തലമുറയിലും ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ദൈവം തന്നെ നമ്മളോട് കൂടെ ഇരുന്ന് യുദ്ധം ജയിപ്പിച്ച് ഇവനെ തോൽപ്പിച്ചെങ്കിലും ഇവൻ പോകത്തില്ല, ഇവൻ ഇവിടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഒരു കൂട്ടം ഒരു വ്യക്തിയെ മാത്രമേ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നത്, സാത്താൻ. അവന് തലമുറ തലമുറയായിരിക്കും, എപ്പോഴും സാത്താൻ തോറ്റോടുന്നത് കാണാൻ സാധിക്കും. എന്നാലും അവൻ ഇരിക്കും. യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ അവൻ തോറ്റോടി. യേശു അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൊലോസ്യർ 2:15 അവന്റെ ആയുധവർഗങ്ങളെ അവൻ താഴെ വെപ്പിച്ചു, അവനെ ഒരു പരസ്യ കാഴ്ച വസ്തുവാക്കി, ക്രൂശിന്മേൽ ജയോത്സവം കൊണ്ടാടി എന്നെല്ലാം പറയുന്നു. എന്നാലും അവൻ ഇപ്പോഴും ഉണ്ട്, അവൻ പോകത്തേ ഇല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തലമുറ തലമുറയായി നമുക്ക് യുദ്ധമുണ്ട്. നീ ഒരു വിശ്വാസിയാണോ? നീ ഒരു യുദ്ധക്കളത്തിലാണ്. ഇഫ് യു ആർ എ ബിലീവർ, യു ആർ ഇൻ എ ബാറ്റിൽ ഫീൽഡ്. അപ്പോൾ ദൈവം നമ്മളെ കൽപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പിശാചിനോട് യുദ്ധം, ഈ അമാലേക്കിനോട് യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മുടെ ശത്രുവായി ഈ അമാലേക്കിയൻ ആരാണ് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഈ ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, ഇസ്രായേൽ ജനങ്ങൾ മിസ്രയീമിൽ നിന്ന് വന്നു, ഈ മാറായില് വെള്ളം, കയ്പ് വെള്ളം നല്ല വെള്ളമാക്കി മാറ്റി, മധുരവെള്ളമായി മാറ്റി കുടിച്ചിട്ട് വീണ്ടും അവർ വന്നിരിക്കുന്ന അടുത്ത സ്ഥലത്തിന്റെ പേരാണ് രഫീദീം. അതാണ് 17 അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. രഫീദീം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്നപ്പോൾ അവർക്ക് പിന്നെയും പ്രയാസം, വെള്ളമില്ല. വെള്ളമില്ലെങ്കിൽ എന്നാ പ്രയാസം എന്ന് അറിയാമല്ലോ, അറിയാവോ ഇല്ലയോ? ഈ ക്യാമ്പിലെ എല്ലാ നിങ്ങളുടെ ലീഡേഴ്സിനെല്ലാം അതാ പ്രശ്നം, വെള്ളമില്ലാതെ പോയാലോ, വെള്ളമില്ലാതെ പോയാലോ. അപ്പൊ വെള്ളം ഇല്ലെങ്കിൽ ഇത് ഒരു 10-500 പേർക്ക് പ്രശ്നമാണെങ്കിൽ അവിടെ 1,000,000 പേരുണ്ട്. വെള്ളം ഇല്ലെങ്കിൽ എന്നാ പ്രശ്നമാണ്? ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അവര് നിങ്ങളെപ്പോലെ ചെയ്തു എന്ന് പറഞ്ഞില്ല, അവർ പിറുപിറുത്തുന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ പിറുപിറുക്കോ? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്, ഒരിക്കലും പിറുപിറുക്കരുത്. നമ്മൾ വെള്ളമില്ലാതെ ചത്തുപോകത്തില്ല, ഒരു ഷുവറാണ്. നിങ്ങൾ ഈ 3 ദിവസം ഈ ക്യാമ്പസിൽ വെള്ളമേ ഇല്ലെങ്കിൽ നമ്മൾ ആരും ചാകത്തില്ല, അതുമാത്രം ഷുവറാണ്. അത് ദൈവം കാക്കും, അതിൽ വിശ്വസിച്ചാൽ മതി. പിറുപിറുക്കരുത്, ദൈവം പിറുപിറുക്കരുത്. എത്രയോ കഷ്ടപ്പെട്ടാണ് പലരും പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ദയവായിട്ട് പിറുപിറുക്കരുത്. വെള്ളം വരും, വെള്ളം ആവശ്യമുള്ളത് നമുക്ക് കിട്ടും, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇവർ പിറുപിറുത്ത് മോശയോട് പോയി പറഞ്ഞു, ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ അവിടെ വെള്ളം കുടിച്ച് സുഖമായിരുന്ന മിസ്രയീമിൽ ഇവിടെ കൊണ്ടുവന്ന് വെള്ളം കുടിക്കാതെ ഇത് എന്നാ ക്യാമ്പാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊല്ലാനാണോ ഇത് കൊണ്ടുവന്നത് എന്നെല്ലാം ചോദിക്കാൻ തുടങ്ങി. അപ്പം മോശ എന്നാ മോശ പാവം, മോശ ദൈവത്തോട് സുപ്രീം കോർട്ടിലോട്ട് പോയി. ജനങ്ങളെല്ലാം പുറപുറുക്കുന്നു, ഈ കല്ലെടുത്ത് വെച്ചോണ്ടിരിക്കുക, അടുത്ത പറയും ഞാൻ താഴെ ഇറങ്ങിയാൽ കൊല്ലാനായിട്ട് എറിയാനായിട്ട് എന്നെ കല്ലെറിയാനായിട്ട് അവർ റെഡി ആയിരിക്കുകയാണ് എന്ന് മോശ ദൈവത്തോട് പറഞ്ഞു. ദൈവം പറഞ്ഞു, ഒരു പ്രശ്നമില്ല, നിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടല്ലോ, ഉണ്ട്, അതെടുത്തോണ്ട് ഹോറേബിൽ പോയി ആ വലിയ പാറ നോക്കി ഒറ്റ അടി അടിച്ചാൽ മതി. മോശ അങ്ങനെ ചെയ്തു. ഭയങ്കരമായിട്ട് വെള്ളം, നമ്മൾ ആരും വിചാരിക്കുന്നത് മോശ അടിച്ച് ആ സ്ഥലത്ത് നിന്ന് വെള്ളം വന്നെന്ന്. അങ്ങനെ വെള്ളം വന്ന് എല്ലാവരും ലൈനിൽ നിന്ന് കുടിച്ചാൽ 10 വർഷം എടുക്കും കടച്ചി ഉള്ളവന് ലഭിക്കാൻ, അല്ലേ? അത് മോശ കല്ലിൽ ഒറ്റ അടി അടിച്ചപ്പോ കല്ല് മൊത്തം തെളിച്ച് ഇങ്ങനെ ചവിട്ട് ഫൗണ്ടൻ പോലെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ഇവരുടെ ക്യാമ്പിലെല്ലാം. അങ്ങനെ എല്ലാവർക്കും വെള്ളം കുടിച്ച് തൃപ്തി ആയിട്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരും വെള്ളം കുടിച്ച് അപ്പാ എന്നിരിക്കുമ്പോഴാണ് ബാക്കിൽ നിന്ന് ശബ്ദം കേൾക്കുന്നു, അയ്യോ അയ്യോ കൊല്ലുന്നേ കൊല്ലുന്നേ. നോക്കിയ അമാലേക്കർ കുറെ പേര് വന്നു. ഈ അമാലേക്കർ വന്ന് വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്, അമാലേക്കർ ഇവർ വരുന്നത് കണ്ടിട്ട് പതുക്കെ ഇങ്ങനെ പതുങ്ങി നിന്നിട്ട് ആദ്യം പോകുന്നവനെല്ലാം വിട്ട് അവസാനം കുറച്ച് ബലഹീനരായിട്ട് പ്രായമുള്ളവരായിട്ട് കൊച്ചുങ്ങളെ എടുത്തോണ്ട് വരുന്ന അമ്മമാർ അവരെയെല്ലാം ആദ്യം വെട്ടാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാം ഒരുപാടെണ്ണം കൊല്ലാൻ തുടങ്ങിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി, ഒരു യുദ്ധം ഇവിടെ ഒരു ഇവിടെ നിന്നിട്ട് ഒരു കാര്യം പറയാൻ. ഈ അമാലേക്കർ അവിടെ ഇരുന്ന് അവർ കുറച്ച് പേരായിരിക്കാനും ഉള്ള വെള്ളം അവർക്ക് മതിയായിരുന്നു. ഇപ്പൊ ഇത്രയും പേര് വന്നപ്പോൾ ആ വെള്ളം മതിയാകാതെ പോകുന്നു. അവർ നോക്കിയപ്പോ ഒരു 1,000,000 പേര് ഇങ്ങോട്ട് വരുന്നു. ഇസ്രായേൽ ജനങ്ങളിൽ നിന്ന് അവർക്കറിയാം ദൈവം അവരെ വിളിച്ചുകൊണ്ട് വരുന്നതാണെന്നും അവർക്കറിയാം. കാരണം ഈ അമാലേക്കിന്ന് ഈസാവുമായിട്ട് കണക്ഷൻ ഉള്ളത് കൊണ്ട് ഇതെല്ലാം അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് ദൈവജനങ്ങൾ ഇവിടെ വരുന്നു. വന്ന് കണ്ടപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ പാറയിൽ നിന്ന് ഭയങ്കരമായിട്ട് വെള്ളം വരും. സാധാരണ ഒരു അമാലേക്കനാണെങ്കിൽ എന്നാ വിചാരിക്കണം, എടാ ഇത് കൊള്ളാമല്ലോ, നമ്മൾ വെള്ളമില്ലാതെ എത്ര കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവർ വന്ന ഉടനെ ഇത്രയും വെള്ളം. നല്ല ഒരു അമാലേക്കനാണെങ്കിൽ എന്നാ ചെയ്യും? നല്ല ഒരു അമാലേക്കനാണെങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചു? ആരാ നിങ്ങളുടെ നേതാവ്? മോശ. മോശയുടെ അടുത്ത് സാറേ ഇത് എങ്ങനെ സംഭവിച്ചു? ഞങ്ങൾ ഇവിടെ അവിടെ കുഴിച്ചു നോക്കി, ഇവിടെ കുഴിച്ചു നോക്കി, ഇവിടെ ബോർവെൽ ഇട്ട്, അവിടെ ഇട്ട്, ഇവിടെ ഇട്ട്, ജിയോളജിസ്റ്റ് വന്ന്, ഒരു വെള്ളവും ഇല്ല. നിങ്ങൾ വന്നപ്പോൾ പാറ ഇന്ന് ഭയങ്കര വെള്ളം, ഈ പാറയെ ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇതിൽ ഇത്രയും വെള്ളം, 1,000,000 പേർ കൊടുക്കുന്ന വെള്ളം, ഇത്രയും സമൃദ്ധിയായി ഞങ്ങളുടെ ദേശത്തിൽ ഈ വെള്ളം വന്നത് നിങ്ങൾ വന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ഇത് എങ്ങനെയാ സാധിച്ചതെന്ന് പറഞ്ഞു തരാൻ. മോശ എന്നാ പറയും, ഇത് എങ്ങനെ സാധിച്ചെന്നറിയാം, വടി കണ്ടോ എന്ന് പറഞ്ഞ് വടിയെ കാണിക്കത്തില്ല. മോശ ആരെ കാണിക്കും? ദൈവത്തെ കാണിക്കും. ദൈവമാണ് ഞങ്ങൾക്ക് കൊടുത്തത്, അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്തെ ആരാധിച്ചാൽ നിങ്ങൾക്കും കിട്ടും. അങ്ങനെയാണ് ഈ കഥ അവസാനിക്കേണ്ടത്. മോശ മറ്റൊരു കാര്യവും പറയും. എന്നാ പറയുന്ന പറഞ്ഞാൽ, ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ വന്നതല്ല, നിങ്ങൾ ആരും പേടിക്കുന്ന പോലെ ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ വന്നതല്ല, ഞങ്ങൾ പോവുക. ഇത് പോകുന്ന വഴിയിൽ സംഭവിച്ച ഒരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പാറയും വെള്ളവും എല്ലാം ഞങ്ങൾ തന്നെ കുടിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട. ഈ പാറ ഇവിടെ തന്നെ കാണും, ഈ ദൈവം ഇവിടെ തന്നെ ഉണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങളും പ്രാർത്ഥിച്ചാൽ ഈ പാറയിൽ നിന്ന് നിങ്ങൾക്കും വെള്ളം കിട്ടും. അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഈ അമാലേക്കൻ എന്നാ വിചാരിച്ചെന്നറിയോ? സാധാരണ നല്ലവനാണെങ്കിൽ അങ്ങനെ വിചാരിക്കുള്ളൂ. ദൈവമക്കൾ എവിടെ കടന്നു പോയാലും ദൈവം അവരെ വിളിച്ചോണ്ട് പോകുന്നത് എന്തിനാണെന്നറിയാമോ? നിന്നെ ദൈവം എവിടെ ആക്കുന്നോ ആ സ്ഥലത്തിന് ഒരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടി. അതെപ്പോഴും ഓർക്കണം. അതുകൊണ്ട് ദൈവം നമ്മളെ ഏതെങ്കിലും ഒരു ജോലിയിലാക്കിയാൽ പിറുപിറുത്തോണ്ടേ ഇരിക്കുന്നു, നശീകരണം ഇവിടെ വന്നല്ലോ, ഇന്ത്യയിൽ വന്നാലേ ഇതെന്നെ പ്രശ്നം, എപ്പോ ഗൾഫിൽ കിട്ടുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടേ. എല്ലാവരും പറയും ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്നു. ദൈവമക്കൾ മനസ്സിലാക്കണം, എവിടെ ദൈവം നമ്മളെ ആക്കിയാലും ആ സ്ഥലത്തിന് നമ്മൾ അനുഗ്രഹമായിരിക്കണം. അതിനാ ദൈവം നമ്മളെ വിളിച്ചോണ്ട് പോകുന്നത്. ദൈവം ഇവരെ കനാൻ ദേശത്തിലേക്കാണ് വിളിച്ചോണ്ട് പോകുന്നത്. എന്നാൽ വഴിയില് ഒരു മാര സ്ഥലത്ത് വന്നപ്പോൾ കയ്പായിരുന്ന വെള്ളം മധുരമായി മാറി. അത് ആ പ്രദേശത്തിന് ഒരു അനുഗ്രഹമാണ്. ചിലപ്പോൾ അവർ അവിടെ താമസിക്കണമെന്നില്ല, നമ്മൾ വരുന്ന വഴിയിൽ പോലും ദൈവം നമ്മളെ ഒരു അനുഗ്രഹമാക്കും. ചിലർ ഇന്ന് ചെയ്യുന്ന ജോലി ആയിരിക്കത്തില്ല, എപ്പോഴും ദൈവം അവരവിടെ തന്നെ ആയിരിക്കണമെന്നല്ല ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ ആയിരിക്കത്തില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, എവിടെ ഉണ്ടോ അവിടെ ദൈവം ആ സ്ഥലത്തെ അനുഗ്രഹിക്കാനായിട്ട് എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള ചിന്ത നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏത് ജോലി കിട്ടിയാലും പിറുപിറുക്കത്തില്ല. ചിലപ്പോൾ ഒരു താണ ജോലി ആയിരിക്കും, ചെറിയ ജോലി ആയിരിക്കും. ആ ചെറിയ ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിറുപിറുത്തോണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകത്തില്ല. ഈ സ്ഥലത്ത് ഏതോ ഒരു കാരണം കൊണ്ട് ദൈവം എന്നെ അയച്ചിട്ടുണ്ട്, ഈ സ്ഥലത്തിന് ഞാൻ അനുഗ്രഹമായിരിക്കണം, ദൈവത്തിന്റെ ഒരു സാക്ഷിയായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ ആ സ്ഥലത്തിന് അനുഗ്രഹമായിരിക്കും. അടുത്ത സ്ഥലത്തെ അനുഗ്രഹിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിന്നെ അവിടെ കൊണ്ടുപോകും. അല്പത്തിൽ വിശ്വസ്തനായവനെ നിന്നെ അധികത്തിലാകും. അല്പത്തിലിരിക്കുന്നവന് മാത്രമേ പ്രൊമോഷൻ ഉണ്ട്. ദൈവം അധികം നിന്നെ കൊടുത്തല്ലോ, ഇന്നും അധികം കൊടുക്കുന്നു പറഞ്ഞിട്ടേ ഇല്ല. അല്പത്തിലുണ്ടോ അധികം. അപ്പൊ എപ്പോഴും ചെറുതായിട്ട് ഉള്ളപ്പോ ഓർത്തോളണം, പ്രൊമോഷൻ ചാൻസ് ഉണ്ട്. കുറച്ച് വലുതിരി പോയ പിന്നെ ചാൻസ് ഇല്ല. അതുകൊണ്ട് ചെറുതായിരിക്കുമ്പോൾ വിശ്വസ്തനായിരുന്നാൽ ദൈവം കൊടുക്കും. അപ്പോ എവിടെ പോകുന്നു അവിടെ ദൈവം നിന്നെ ഒരു അനുഗ്രഹമായിട്ട് വെക്കുക. ആ സ്ഥലത്തിന് ഒരു ഓഫീസിലാണെങ്കിൽ ആ ഓഫീസിൽ നിങ്ങൾ അനുഗ്രഹമായിരിക്കണം. നിങ്ങൾ ഒരു സ്കൂളിലാണെങ്കിൽ ആ സ്കൂളിന് അനുഗ്രഹമായിരിക്കണം. അങ്ങനെ തന്നെ നമ്മൾ ആഗ്രഹിക്കണം. അങ്ങനെ ഈ സ്ഥലത്ത് വന്നപ്പോൾ ദൈവം ഇവർ മുഖാന്തരം വെള്ളം കിട്ടാത്ത ആ റെഫിദീമില് വലിയ പാറയിൽ നിന്ന് 10,00,000 പേർ വെള്ളം കുടിക്കുവാൻ തക്കവണ്ണം ഒരു അത്ഭുതം ചെയ്തു. സാധാരണ അമാലേക്കിന് വിചാരിക്കണം, ഇത്രയും കാലം വരൾച്ചയായിട്ടിരുന്ന ഈ സ്ഥലത്ത് ഈ ജനങ്ങൾ വന്നതുകൊണ്ട് ഇത്രയും വെള്ളം കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് എന്താ കാര്യം എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ സത്യദൈവത്തെ അവർക്ക് അറിയുവാനും സാധിക്കും. അവർ പ്രാർത്ഥിച്ച് തുടർച്ചയായിട്ട് ആ പാറയിൽ നിന്ന് വെള്ളം കിട്ടിയെന്നും ഇരിക്കും. അങ്ങനെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിന് പകരം അവർ വിചാരിച്ച എന്താന്നറിയാവോ, ഇവന്മാരാര്, എവിടുന്ന് വന്നു, എവിടുന്നോ വന്ന് നമ്മുടെ സ്ഥലത്ത് വന്നു. ഈ പാറ ആരുടെയാ? നമ്മുടെ. ഈ പാറ ഇവൻ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാറയെ എവിടുന്നോ ഒരുത്തൻ വന്ന് അടിച്ച് വെള്ളം ഉണ്ടാക്കി ഇവനെ ചുമ്മാ വിടരുത് എന്ന് നശിപ്പിക്കാം. നല്ല മനസ്സിലാക്കണം, ഇത് നിങ്ങള് ചിരിക്കുന്നു, ഇന്ത്യയിൽ നടന്ന സംഭവം ഇതാ. വർഷങ്ങൾക്ക് മുമ്പായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് പല പിന്നി ചിതറി കിടന്ന സ്ഥലമാണ്. പെണ്ണുങ്ങൾക്ക് സ്കൂൾ പോലും പോകാൻ പറ്റത്തില്ല, സ്കൂൾ കാണാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ആയിരുന്ന കാലഘട്ടം വളരെ ദൂരത്തിലൊന്നുമില്ല, 10-50 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന. ക്രിസ്ത്യൻ മിഷണറീസ് വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് സ്ത്രീകൾ സ്കൂളിൽ പോകാനായിട്ടുള്ള അനുവാദം കിട്ടിയത്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം തുറന്ന ഒരു മെഡിക്കൽ കോളേജാണ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ. ചരിത്രം വായിച്ചു നോക്കാം, ഇന്ന് ഇന്ത്യയിൽ മാത്രം ലോകത്തിലെ പ്രസിദ്ധമായിട്ടിരിക്കുന്ന ഒരു സ്ഥാപനം. ഇന്ന് ഇന്ത്യയിൽ ഇരിക്കുന്ന പല കോളേജുകൾ, ടോപ്പിലുള്ള കോളേജുകൾ പലതും, ഇന്നല്ലെങ്കിൽ ഒരു 10 വർഷത്തിന് മുമ്പെങ്കിലും ടോപ്പിലുള്ള പല കോളേജുകളും മിഷണറിമാർ തുടങ്ങിയതാണ്. അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ ജനങ്ങളുടെ ആ താണ അവസ്ഥ കണ്ടുകൊണ്ട് ഒരുപാട് മിഷണറിമാർ ഇവിടെ വന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ മുഖാന്തരം ഉണ്ടായ നന്മകൾ എടുത്തു നോക്കിയാൽ, ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്ത്യക്ക് അവർ നന്മകൾ ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരെ എപ്പോഴും, സോറി, മിഷണറിമാരെ എപ്പോഴും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തരുത്. അവിടെയാണ് ചരിത്രത്തിൽ നമ്മൾ പലരും ചെയ്യുന്ന തെറ്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ബ്രിട്ടീഷ് കമ്പനി നമ്മളെ കൊള്ളയടിക്കാൻ വന്നതാണ്. അവർ കൊള്ളയടിച്ചു, അവരോട് നമുക്ക് ഒരു സഹതാപവും ഇല്ല. ഇന്ന് വേണമെങ്കിൽ അവരെ നമ്മൾ ഭരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അവർ വന്ന സമയത്ത് ഇന്ത്യയെ കുറിച്ച് അറിഞ്ഞ് മിഷണറിമാർ അവിടുന്ന് ഇന്ത്യക്ക് വരാൻ തുടങ്ങി. അത് ദൈവം ഒരുക്കി കൊടുത്ത ഒരു വഴിയാണ്. അപ്പൊ ഇന്ന് ആർക്കും നിഷേധിക്കുവാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. ടോപ്പ് ഇന്ത്യൻ കോളേജസ്, ടോപ്പ് ഇന്ത്യൻ ഹോസ്പിറ്റൽസ്, ഇതെല്ലാം തുടങ്ങി വെച്ചത് മിഷണറിമാരാണ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ കുറെ കാലത്തിന് മുമ്പ് യുവമാരെ ഒരുത്തിനെ പോലും ഇവിടെ വിടരുത് എന്ന് പറഞ്ഞ് പുറത്താക്കിയ ഒരു ഒരു നിയമം നമ്മൾ കൊണ്ടുവന്നു. ഗുജറാത്തിൽ നിന്ന് ഒരു മിഷണറി ഏകദേശം 64 വർഷമായി പുള്ളി ഇവിടെ വന്നിട്ട്, പുള്ളിക്ക് 80 വയസ്സോ 82 വയസ്സോ, ഇപ്പൊ ഈസി ചെയറിൽ മാത്രമേ ഇരിക്കാൻ, എഴുന്നേറ്റ് നടക്കാൻ പോലും അത്രയും പ്രായമാണ്. അപ്പൊ പുള്ളിക്ക് 10 ദിവസം നോട്ടീസ് കൊടുത്തു ഇന്ത്യ വിട്ടു പോകണം. പുള്ളി പറഞ്ഞു, ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല, എനിക്ക് ഒരാഗ്രഹം ഉള്ളൂ, എന്നെ ഇവിടെ കുഴിച്ചിടണം. അനുവദിച്ചില്ല, ഡീപ്പോർട്ട് ചെയ്തു. എന്നാ കാരണം? എവിടുന്നോ വന്നവന്മാർ നമ്മുടെ രാജ്യത്തിൽ എന്നോ. നല്ല ഓർത്തോണം, ഇതാണ് അമാലേക്കിന്റെ വിധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസികളുടെ വിരോധി ആരാന്നറിയാവോ? നമ്മൾ നല്ലത് ചെയ്യുന്നത് കൊണ്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എതിരെയാവും. നമ്മളൊന്നും അവരെ ഒന്നും ചെയ്യണ്ട. ഈ ഇസ്രായേൽ ജനങ്ങൾ അമാലേക്കരെ അടിച്ചതും ഇല്ല, എടാ കള്ളന്മാരെ എന്ന് വിളിച്ചതും ഇല്ല, എടാ നിങ്ങൾ ഇരുന്ന് ഇവിടെ എന്നാ സാധിച്ചതെന്ന് ചോദിച്ചതും ഇല്ല. അവരുടെ രാജ്യത്തിൽ വന്നു, ഒരു നന്മ ഉണ്ടായി. ഈ നന്മ ഉണ്ടായതിന് എതിരായിട്ടുണ്ടായ ഒരു സ്ഥാപനം, ഒരു 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 പ്രസ്താവനയാണ് ഈ അമാലേക്കരുടെ അറ്റാക്ക്. അതിന്റെ അർത്ഥം, നീ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ എവിടെയെങ്കിലും നല്ലത് ചെയ്യാൻ ആഗ്രഹിച്ച് ദൈവത്തിന്റെ ഒരു 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 വിശ്വസ്തനായിട്ട് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നിൻ മുഖാന്തരം ദൈവം ആ സ്ഥലത്തെ അനുഗ്രഹിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചിലർ നിനക്ക് എതിരായിട്ട് എഴുന്നേക്കും. യു ക്യാൻ ക്രിസ്ത്യൻസ് വിൽ ജനറേറ്റ് ദർ ഓട്ടോമാറ്റിക്കലി ദർ എനിമീസ് ഇഫ് യു ആർ എ ക്രിസ്ത്യൻ ഇൻ എനി പ്ലേസ് ഓട്ടോമാറ്റിക്കലി യു വിൽ ജനറേറ്റ് എനിമീസ്. നമ്മൾ ആരോടും പോയി വഴക്ക് വെക്കണ്ട. ദൈവം പറഞ്ഞുള്ള ഒരു യുദ്ധം ഉണ്ടെന്ന്, എനിക്ക് ആരാ ഉണ്ട്, രണ്ടുപേരെ നമ്മൾ ശത്രുവാക്കിയിട്ട് അവനോട് വഴക്ക് വെക്കണമെന്ന് ഓർക്കണ്ട. ഓട്ടോമാറ്റിക്കലി വരും. നിങ്ങൾ എവിടെ വേണമെങ്കിൽ കഴിഞ്ഞു, ഒരു സ്ഥാപനത്ത് പോയി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രവർത്തിച്ചു നോക്ക്, ദൈവത്തിന് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചു നോക്ക്, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് എതിരികൾ ഉണ്ടാവും. എ ക്രിസ്ത്യൻ വിൽ ജനറേറ്റ് ഹിസ് എനിമീസ് ഓട്ടോമാറ്റിക്കലി. ഞാൻ അട്ടപ്പാടിയിൽ 25 വർഷമായിട്ടുണ്ട്. വെറും ഒരു വളരെ പാവപ്പെട്ട ഒരു ട്രൈബൽ കൂട്ട അവിടെ, അന്ന് ഞാൻ പോയ സമയത്ത് 1990 ഹോസ്പിറ്റൽ ഒന്നുമില്ല, എവിടെ വേണമെങ്കിലും പോയി പ്രവർത്തിക്കാമായിരുന്നു. എന്നാൽ അവിടെ വിട്ടിട്ട് ദൈവം നിയോഗ അയച്ചത് കൊണ്ട് മാത്രം, ഞാൻ അവരെ സ്നേഹിച്ചതല്ല, ദൈവം അവരെ സ്നേഹിച്ചതുകൊണ്ട് ദൈവം എന്നെ അവിടെ അയച്ചു. അവിടെ പ്രവർത്തിച്ച് അതുവരെ അവിടെ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. പിന്നെ കുറെ കുറെ അത് പുരോഗമിച്ച് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു പോളിസി ഉണ്ട്, ഒരു ട്രൈബൽ വ്യക്തി ഡെലിവറിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടൊന്നും ഒരു പൈസ പോലും വാങ്ങത്തില്ല. കാരണം ഡെലിവറിക്കായിട്ട് ഇവർ വരത്തില്ല, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ കൂടെയാണ്. കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഇപ്പോഴാണ് എടുത്തത്, 1913-14 ട്രൈബൽ ഡെലിവറീസിന് വേണ്ടി 21 ലക്ഷം രൂപയാണ് നമ്മൾ എഴുതി തള്ളിയത്, 21 ലാക്സ്. ഇതെല്ലാം അവിടെ റെക്കോർഡിലുണ്ട്. എന്നാലും എനിക്ക് അവിടെ ശത്രുക്കളുണ്ട്. 1990 തൊട്ട് 95 വരെ 5 ട്രൈബൽസ് മാത്രം SSLC പാസ് ചെയ്തിട്ട് ആ 4 വർഷം അക്കാഡമിക് കയർ. അത് കണ്ടിട്ട് ഒരു 25 പിള്ളേരെ കിൻഡർ ഗാർഡനിൽ നിന്ന് എടുത്ത് പഠിപ്പിച്ച് 10ാം ക്ലാസ് വരെ കൊണ്ടുപോയി. ആ 25 പിള്ളേരും SSLC പാസ് ചെയ്യിക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹത്തോട് 2000 ഒരു സ്കൂൾ തുടങ്ങി. 2008 ആയപ്പോൾ ആ സ്കൂൾ അടച്ചേ പറ്റത്തുള്ളൂ എന്ന് അവിടുത്തെ ടീച്ചേഴ്സ് പലരും എല്ലാം, നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ട്രൈബൽ പിള്ളേരെ എടുത്ത് ഞങ്ങൾ ഫ്രീ ആയിട്ട് ഹോസ്റ്റലും കൊടുത്ത്, ഹോസ്റ്റലിലെ ഫുഡും എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ പഠിപ്പിക്കുക. എന്നാൽ ഇവർക്ക് എതിർ. നമ്മൾ വീട്ടിൽ പോയി ചിന്തിച്ച് നോക്കി, നമ്മൾ ഇവരോടൊന്നും എതിർത്തുമില്ല. ഇവരെല്ലാവരും പറഞ്ഞു ആ ട്രൈബൽസ് നന്നാവണമെന്ന് പറയുകയും ചെയ്യും, നമ്മളെടുത്ത് പഠിപ്പിക്കുന്ന എന്തിനു നമ്മളോട് എതിർ? സാധാരണ ആൾക്കാരല്ല, ഗവൺമെന്റ്. അവർ 9ാം ക്ലാസ് ആയപ്പോ 10ാം ക്ലാസ്സിൽ പോകണം, റെക്കഗ്നേഷൻ കേട്ടപ്പോ തരത്തില്ലെന്ന് പറഞ്ഞു. പല പ്രാവശ്യവും വന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന MA ബേബിയോട് പല റെക്കമെൻഡേഷൻ അറിയുന്ന ആൾക്കാരോടെല്ലാം വെച്ച് ഞാൻ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഞങ്ങൾ എന്നാ ചെയ്യുന്നത്. അത് ആര് കേട്ടാലും മനസ്സിലേക്ക് തോന്നും, ഇവിടെ ട്രൈബൽ പിള്ളേരാ പഠിക്കുന്നത്, 78% ട്രൈബൽ പിള്ളേരാ, അവർ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടാ പഠിക്കുന്നത്, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്, അതിന് റെക്കഗ്നേഷൻ കൊടുക്കണം. അപ്പം ചോദിച്ചപ്പോൾ ഹി റിഫ്യൂസ് ടു സീ മീ. റെക്കഗ്നേഷൻ ആണെങ്കിൽ വരണ്ട, അത് കൊടുക്കത്തേയില്ല, വേറെ എന്തെങ്കിലും കാരണമാണെങ്കിൽ വരും. അങ്ങനെ യാതൊരു നിവൃത്തിയില്ലാതെ പിള്ളേർ 10-ാം ക്ലാസ് ആകുമ്പോൾ ഹൈക്കോർട്ടിൽ പോയി. ഹൈക്കോർട്ടുകാർ എല്ലാ കാര്യങ്ങളും പഠിച്ച് ഗവൺമെന്റിനോട് പറഞ്ഞ് റെക്കഗ്നേഷൻ ഈ വർഷം തന്നെ കൊടുക്കണം, 10-ാം ക്ലാസ് പിള്ളേർ എഴുതണം. അത് കണ്ടപ്പോൾ ഞാൻ ആദ്യം സന്തോഷിച്ചെങ്കിലും കേരള ഗവൺമെന്റിൽ നിന്ന് വന്ന ഓർഡർ എങ്ങനെയായിരുന്നു, ഈ വർഷം കൊടുക്കാം, പക്ഷെ നിങ്ങൾക്കെതിരായിട്ട് ഗവൺമെന്റ് സുപ്രീം കോർട്ടിലേക്ക് പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഇത്രയും ചെലവ് ചെയ്ത് ഹോസ്റ്റലും എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്ത് ഒരു കൂട്ടം ട്രൈബൽ പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ഒരു സ്കൂളും തുടങ്ങി ഹൈക്കോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും ഗവൺമെന്റ് എതിരാണ്. ഇത് സുപ്രീം കോർട്ടിൽ എന്ന് നടക്കും എന്നൊന്നും അറിയത്തില്ല, എപ്പോൾ എടുക്കുന്നു അറിയത്തില്ല. ഒരു വർഷം കഴിഞ്ഞപ്പോഴും സുപ്രീം കോർട്ടിൽ ആ കേസ് എടുത്തിട്ടില്ല. ഞാൻ കേട്ടപ്പോൾ സുപ്രീം കോർട്ടിൽ ഞാൻ ആരെങ്കിലും നമ്മൾ വക്കീൽ വെച്ചാൽ 1 മണിക്കൂറിന് 1 ലക്ഷം രൂപ കൊടുക്കും ആർഗ്യുവേണെങ്കിൽ, 1 മണിക്കൂറിന് 1 ലക്ഷം രൂപ. ഇതെല്ലാം എന്തിനാ എന്നെല്ലാം വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വർഷം കഴിഞ്ഞത് കൊണ്ട് അവർ സുപ്രീം കോർട്ടിൽ ഇനി ഓർഡർ വരാത്തത് കൊണ്ട് 2-ാമത്തെ ബാച്ച് SSLC എഴുതി. 3-ാമത്തെ ബാച്ച് SSLC ആകുമ്പോൾ അതിൻ്റെ തലേ ദിവസം ഹൈക്കോർട്ടിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച ആ വക്കീൽ പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞു, നാളെ നിങ്ങളുടെ കോർട്ട് ഇത് കേസിൻ്റെ തീർപ്പാണ്. ഞാൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെച്ചോണ്ട് ആർഗ്യൂ ചെയ്ത് നിങ്ങൾ അതിന് പൈസ ഒന്നും കൊടുക്കണ്ട, നാളെ പക്ഷെ തീർപ്പ് ഇത് വിധി നാളെയാണ് വരുന്നത്. പിറ്റേ ദിവസം വിധി വന്നത് ഇങ്ങനെയാണ്. ഹൈക്കോർട്ട് പറഞ്ഞു, കേരള ഗവൺമെന്റ് പറയുന്നത് വളരെ ശരിയാണ്, ഒത്തിരി സ്കൂൾ ഉള്ളത് കൊണ്ട് അട്ടപ്പാടിയിൽ ഇനി ഒരു സ്കൂളിന്റെ ആവശ്യമില്ല ഫസ്റ്റ്. എന്നാൽ ഹൈക്കോർട്ട് അനുവദിച്ച ട്രൈബൽ മിഷൻ നടത്തുന്ന അട്ടപ്പാടി സ്കൂളിലെ റെക്കഗ്നിഷൻ പിൻവലിക്കരുത്, അത് തുടർ കണ്ടിന്യൂ ചെയ്യണം. ഇതുമാത്രമല്ല, 3-ാമത്തെ പറഞ്ഞിരിക്കുന്നത് ട്രൈബൽ മിഷൻ സ്കൂളിന് വേണ്ടി കൊടുത്ത ഈ റെക്കഗ്നീഷൻ വെച്ചുകൊണ്ട് ഇനി ഒരു സ്കൂളും സുപ്രീം കോർട്ടിലേക്ക് വന്നേ കരുതും. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ 2012 September 5 ഹെഡ്ലൈൻസ്, മനോരമയുടെ ഹെഡ്ലൈൻസ് ആണ് ഫ്രണ്ട് പേജിലുണ്ട്. ഞാൻ സുപ്രീം കോർട്ട് വക്കീലിനെയും കണ്ടില്ല, ആരെയും കണ്ടില്ല. നമുക്ക് കൊടുക്കാൻ പാടില്ലെന്ന് കേരള ഗവൺമെന്റ് പോയപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞ് ആർക്കും കൊടുക്കാൻ പാടില്ല, ഇവർക്ക് മാത്രം കൊടുക്കണം. അതാണ് ദൈവം. പലപ്പോഴും ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു സംശയമാണ്, നമ്മൾ ഇവിടെ അവിടുന്ന് അത്ര കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇത്രയും ചെയ്ത് ചെലവ് ചെയ്ത് പിള്ളേരെ പഠിപ്പിക്കുന്നു, എന്നാ പ്രശ്നം? ഇതിനൊരു കൂട്ടം ജനങ്ങളുണ്ട്. ആ ജനങ്ങൾക്കെല്ലാം ഉള്ള ഒരേ ഒരു കാരണം, നമ്മളോട് എന്തിന് എതിർപ്പ് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ പ്രസംഗിക്കുന്നു. ഒരിക്കൽ ഒരു ഹിന്ദു, അവിടുത്തെ അട്ടപ്പാടിയിലുള്ള ഒരു ഹിന്ദു മുന്നണി ലീഡർ, ഏതോ ചെറിയ ഒരു ചില്ലറ പ്രശ്നം വന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് നിനക്കറിയത്തില്ലേ നിങ്ങളുടെ കൂട്ടർ, അവൻ ട്രൈബൽ നിങ്ങളുടെ കൂട്ടർക്ക് വേണ്ടി ഞങ്ങളെ ഉത്തരവ് ചെയ്തു. എന്നോട് പറഞ്ഞ വാക്കാണ് നേരെ അവിടുത്തെ ഹിന്ദു മുന്നണി ലീഡർ പറഞ്ഞതാണ്, സാറേ നിങ്ങൾ എന്നാ ചെയ്യുന്നതെല്ലാം ഞങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ഇഷ്ടമാണ്, പക്ഷെ ഈ മതം കുറിച്ച് പറയുന്നതാണ്, യേശുവിനെ കുറിച്ച് പറയുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത. നിങ്ങൾ മാത്രം യേശുവിനെ കുറിച്ച് പറയാതെ ഇരുന്നോ ഞങ്ങളെല്ലാം നിങ്ങളുടെ പുറകെ നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കറിഞ്ഞതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, എനിക്ക് യേശുവാണ് ദൈവം എന്നോ എനിക്കറിയും, ഞാനില്ലാത്ത എനിക്ക് പറയാൻ പറ്റും, എനിക്കറിഞ്ഞത് ഞാൻ പറയും, നല്ലത് ചെയ്യുന്നു, പിന്നെ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവൻ വിട്ടു. അപ്പൊ കാര്യം ഇതാണ്, നമ്മൾ സൽപ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ശത്രു, അറിയാതെയല്ല നമ്മൾ അറിഞ്ഞിരിക്കണം, ശത്രുക്കൾ വരും, അവരാണ് നമ്മുടെ ശത്രുക്കൾ. ഒരു വിധത്തിൽ നമ്മളല്ല ശത്രുക്കൾ ഉണ്ടാക്കുന്നത്, അവർ തന്നെ നമ്മളെ അവരെ നമ്മുടെ ശത്രുക്കളായിട്ട് അവർ പ്രഖ്യാപിക്കുക. അതിനാൽ അതുകൊണ്ട് നമ്മൾ ഈ ആത്മീക പോരാട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് ശത്രുക്കൾ ആരാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല, അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. നീ ദൈവത്തിന് വേണ്ടി എവിടെ ദൈവം നിന്നെ ആക്കിയോ അവിടെ വിശ്വസ്തനായിട്ട് പ്രവർത്തിച്ചാൽ അവിടെ ഒരു നിന്റെ സ്കൂളിലാണെങ്കിലും ശരി, ഹോസ്പിറ്റലാണെങ്കിലും ശരി, ഓഫീസിലാണെങ്കിലും ശരി, എവിടെ നീ പ്രവർത്തിച്ചാൽ എഴുതി വെച്ചോ നീ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചോ, ഒരു കൂട്ടം ആൾക്കാർ നിനക്കെതിരായിട്ട് തിരിഞ്ഞു നോക്കി വീട്ടിൽ പോയി തലയോറി നോക്കി ഇവന് വേണ്ടി ഞാൻ എന്നെ എതിർ ചെയ്തു, അവൻ അത് ചെയ്തില്ലേ, ഇത് വാങ്ങിക്കൊടുത്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലയോ എന്നെല്ലാം പറഞ്ഞാലും അവനും സമ്മതിക്കും, അതെല്ലാം ചെയ്താ എന്നാലും ഞാൻ നിന്റെ ശത്രുവാണ്. കാരണം നീ യേശുവിന്റെ ഒരു വിലക്കാരനാണ്, നീ ഒരു ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ശത്രുക്കൾ ഉണ്ടാവും, അവരോടാണ് പോരാട്ടം. അതാണ് അമാലേക്കിന്റെ ഗുണം. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് ഇവർ തലമുറ തലമുറയായിരിക്കും. അന്നുള്ള അമാലേക്കിന്റെ പേര് അമാലേക്കനായിരിക്കും, കുറച്ചു കാലം പേര് വേറെ വല്ലതും പേരായിരിക്കും, ഇന്നത്തെ അമാലേക്കിന് വേറെ വല്ലതും പേരായിരിക്കും. അത് ഏത് പേരാണെങ്കിലും അമാലേക്കിന്റെ സ്പിരിറ്റ് അതാണ്. നീ ദൈവത്തിന്റെ പൈതൃകം നീ കൈകൊടുത്ത്, ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ നീ ഒന്ന് കൈകൊടുത്ത് ഐ എം എ ക്രിസ്ത്യൻ എന്ന് മാത്രം പറഞ്ഞു അവന്റെ മുഖം മാറും. നീ ഏതോ അവന്റെ തലയിൽ ബോംബ് വെച്ചതുപോലെ. നീ വേറെ എന്തുവാണെങ്കിലും പറഞ്ഞു. എന്റെ അടുത്ത് ചിലർ വളരെ, ഞാൻ ഹോസ്പിറ്റലിലിരിക്കുമ്പോൾ, കൊല്ലത്ത് ഹോസ്പിറ്റലിലിരിക്കുമ്പോൾ ചിലർ വന്ന് പറയും എന്നാ ജോലി ചോദിച്ചാൽ, ഞാൻ സ്മഗ്ലറാന്ന് പറയും. അവന് ഒരു കൂച്ചോ ഒന്നുമില്ല, ഞാൻ സ്മഗ്ലറാന്ന് പറയും. എന്തോ വലിയ ഐ എ എസ് ആന്ന് പറയുന്ന പോലെ ഞാൻ സ്മഗ്ലറാ, സ്മഗ്ലിംഗ് ആ ബിസിനസ് എന്ന് പറയും. അപ്പൊ പോലും നമുക്ക് ഇത്രയും പ്രയാസമില്ല. എന്നാൽ ഞാൻ ഒരു വിശ്വാസിയാണെന്ന് ഒന്ന് പറഞ്ഞു നോക്കി അവന്റെ മുഖം മാറും, വിശ്വാസിയുള്ളു. ഇത് യേശു പറഞ്ഞു കൊടുത്തതാണ്. മത്തയുടെ സുവിശേഷം 24 അധ്യായത്തിന്റെ ആ അവസാന ഭാഗത്ത് അന്ത്യകാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് യേശു പറയുമ്പോൾ, എൻ മുഖാന്തരം നിങ്ങൾ സകലരാലും നിന്ദിക്കപ്പെടും. ഒരേ ഒരു കാര്യം, എൻ മുഖാന്തരം. ഞാൻ യേശുവിന്റെ ഒരു അനുഗാമി എന്ന് പറയും, ഓട്ടോമാറ്റിക്കലി യു ലവ് എനിമീസ്. നീ ഓഫീസിൽ പോയി എന്തെല്ലാം ചെയ്തോ, ഇന്ന പാർട്ടിയുടെ ആളാണ്, ഇന്ന ആളെ കൊല ചെയ്ത ഗ്രൂപ്പിൽ ഞാനും ഇരുന്നവനാണ് എന്നെല്ലാം പറഞ്ഞു നോക്കി ആർക്കും ഒരു പ്രശ്നവുമില്ല. എന്നാൽ നീ യേശുവിന്റെ അനുഗാമി എന്ന് പറഞ്ഞു, യു ലവ് എനിമീസ്. അവരോടാണ് യുദ്ധം, അവരാണ് അമാലേക്കർ. ഈ അമാലേക്കർ എന്തുകൊണ്ട്? എസ്തറിന്റെ കാലത്ത് എസ്തറിന്റെ ചരിത്രം വായിച്ചപ്പോൾ ഈ മൊർദെക്കായി അവനൊരു ഗേറ്റ് കീപ്പറാണ്. എന്നാൽ ഒരു ദിവസം നോട്ടീസ് ബോർഡിൽ കണ്ട്, രാജാവിന്റെ നോട്ടീസാണ്, ഞാനൊരു പുതിയ പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഹാമാൻ, അവൻ എവിടെ വന്നാലും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സല്യൂട്ട് അടിക്കണം. എല്ലാവരും സല്യൂട്ട് അടിച്ചു, മൊർദെക്കായി മാത്രം സല്യൂട്ട് അടിച്ചില്ല. അങ്ങനെ വേറെ ദിവസം എഴുതിയിട്ടുള്ളു. ഞാൻ ഓർത്ത് ഈ മൊർദെക്കായി എഴുന്നിട്ട് സലാം എന്ന് പറഞ്ഞ എന്നാ പ്രശ്നം, എന്നാ അവൻ ആരായിക്കോട്ടെ, രാജാവിന്റെ കൽപ്പന അല്ലയോ, എന്തുകൊണ്ട് ചെയ്തുകൂടാ? മൊർദെക്കായി നോക്കിയപ്പോൾ ഈ ആമാൻ ആരാന്ന് നോക്കിയപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് അവൻ ആഗാഗ്, ഈ അമാലേക്കിന്റെ സന്തതിയാണ്. അപ്പൊ മൊർദെക്കായി മനസ്സിലായി ആമാ ഈ പാർട്ടി അമാലേക്കാണ് അല്ലയോ. അപ്പൊ അമാലേക്കിനെ കുറിച്ച് ദൈവം എന്നാ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, ആവർത്തന പുസ്തകം 25 അധ്യായത്തിന്റെ അവസാനം 19 വാക്യത്തില് ആരെങ്കിലും ഒന്ന് വായിക്കട്ടെ. ആവർത്തന പുസ്തകം 25 ലാസ്റ്റ്,
ആകയാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി നടക്കുവാൻ തരുന്ന ദേശത്ത് ചുറ്റുമുള്ള നിന്റെ സകല ശത്രുക്കളെയും നിന്റെ ദൈവമായ യഹോവ നീക്കി നിനക്ക് സ്വസ്ഥത തന്നിരിക്കുമ്പോൾ നീ അമാലേക്കിന്റെ ഓർമ്മയെ ആകാശത്തിന് കീഴിൽ നിന്ന് മായ്ച്ചു കളയണം, ഇത് മറന്നുപോകരുത്.
ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്, നീ എവിടെയെങ്കിലും പോയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ എങ്ങാനും ചുറ്റുവട്ടാരത്ത് ഒരു അമാലേക്കിനെ കണ്ടാൽ അവനെ ചുമ്മാ വിട്ടേക്കരുത്. ദൈവം പറഞ്ഞിട്ട് പിന്നെയും പറഞ്ഞു, ഏത് മറന്നാലും ഇത് മറക്കരുത്. മൊർദെക്കായി രാജകൊട്ടാരത്തിൽ ഒരു ജോലിക്കാരനായിരുന്നു. നമുക്ക് എന്നാ, ഇവിടെ ഏതോ ജോലി കിട്ടിയത് വലിയ കാര്യം, എസ്തർ ഇവിടെ ഉണ്ട്, ഇവൻ ആരാണെങ്കിൽ എന്നാ, രാജാവ് പറഞ്ഞിരുന്നു സല്യൂട്ട് അടിച്ചോന്ന്. ദൈവം പറഞ്ഞു സല്യൂട്ട് അടിക്കാനല്ല, ഇവനെവിടെ വിട്ടുവെക്കരുത്. അപ്പൊ ദൈവത്തിന് എതിരായിട്ടുള്ള ഒരു പാർട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരേ കാരണമാണ് മൊർദെക്കായി ആമാനക്ക് സല്യൂട്ട് ചെയ്യാത്ത. കാരണം ആമാന്റെ കറക്റ്റ് ചിന്ത, ഇപ്പൊ മൊർദെക്കായി എഴുന്നേറ്റ് നിൽക്കാത്തപ്പോൾ ആമാന് സാധാരണയായിട്ട് എന്നാ തോന്നണം? ഈ മൊർദെക്കായെ കൊല്ലാം, അവൻ വേണമെങ്കിൽ രാജാവോട് എന്തെങ്കിലും പറഞ്ഞ് മൊർദെക്കായെ കൊല്ലാം, പക്ഷെ അവൻ കൊന്നില്ല. അവൻ എന്നാ വിചാരിച്ചിരുന്ന, ഇവൻ ആരാ, യഹൂദൻ. ഓ യഹൂദൻ, അന്ന് യഹൂദന്മാരെ മൊത്തം കൊന്നു മുടിക്കാൻ, അതാണ് അവന്റെ ഗുണം, അതാ അമാലേക്കിന്റെ ഗുണം. അമാലേക്കൻ നമ്മളോടല്ല എതിർക്ക്. ഇപ്പൊ നിങ്ങളുടെ ഓഫീസിലുള്ള ഒരാളോട് നിങ്ങൾ പോയി നാളെ പറയാം, മോനെ നീ എന്നോട് ഇങ്ങനെ കോപിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായി, ഞാൻ യേശുവിന്, ഇനി ഞാൻ യേശുവിനോട് പ്രാർത്ഥിക്കത്തുമില്ല, ചർച്ചിൽ പോകത്തുമില്ലെന്ന് പറഞ്ഞു. അവന്റെ ആത്മ ഭൂസം ഫ്രണ്ടാണ്, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ അവർ എതിർക്കുന്നതിന്റെ ഒരേ ഒരു കാരണം നമ്മൾ യേശുവിന്റെ അനുഗാമികളായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ യേശുവാണ് ദൈവമാണ്, യേശുവിന്റെ മക്കളാണ്. അപ്പൊ നമ്മളെ വെച്ചോണ്ട് തന്നെ അവരൊരു കൂട്ടമായിട്ട് പറയും, യുവന്മാരെല്ലാം പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്ത്യാനികൾ, വിശ്വാസികൾ, രക്ഷിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഇവരെയാണ്. ഇപ്പോഴും ദേശത്ത് പറയാൻ പോകുന്ന ഈ രാജ്യം നശിപ്പിച്ചതിന്റെ കാരണമേ ഇവരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചരിത്രം പറയുന്നത് ഈ രാജ്യം എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എതിരായിട്ട് സംസാരിക്കുന്ന ആരാണെങ്കിലും, ഒരിക്കൽ ഖുഷ്വന്ത് സിംഗ് ഈ ഇടയ്ക്കാണ് മരിച്ചുപോയത്, വീക്ക് എന്ന് പറയുന്ന പത്രത്തില് ഒരു റിവ്യൂ, ഒരു പുസ്തകത്തിൽ റിവ്യൂ എഴുതി. അത് എഴുതിയത് പഴയ മന്ത്രിയായിരുന്ന, ആരാ ബി ജെ പിയിലെ മന്ത്രിയായിരുന്ന, പെട്ടെന്ന് പേര് വരുന്നില്ല, ഇന്ത്യൻ എക്സ്പ്രസിന്റെ എഡിറ്റർ ആയിട്ടുള്ള വലിയ ആള്, ഒന്നുകൂടി അരുൺ ഷോർ. അരുൺ ഷോറി ഒരു പുസ്തകം എഴുതിയതിനെ, അതിൽ ഭയങ്കരമായിട്ട് ഇന്ത്യൻ മിഷണറീസിനെ വിമർശിച്ച് എഴുതിയ ഒരു പുസ്തകമാണ്, ബി ജെ പിക്കാരുടെ ബൈബിളുമാണ്. ആ പുസ്തകത്തെ കുറിച്ച് ഖുഷ്വന്ത് സിംഗ്, ഖുഷ്വന്ത് സിംഗ് ക്രിസ്ത്യാനി ഒന്നുമല്ല, ഖുഷ്വന്ത് സിംഗ് പറഞ്ഞു, എടാ നീ ഇന്ന് മിഷണറിമാർക്ക് എതിരായിട്ട് ഇത്രയും എഴുതി, എന്നാൽ നിന്നെയും നിന്റെ സഹോദരിയായ നിവേദത്തിനെയും പഠിപ്പിച്ചത് സെന്റ് സ്റ്റീഫൻസ് കോളേജാണ്, അത് മിഷണറിമാരാണ് സ്ഥാപിച്ചത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അൺഗ്രേറ്റ്ഫുൾനെസ്, ദൈ നെയിം ഈസ് ഷൗറി എന്ന പുസ്തകത്തിൽ എഴുതി ഖുഷ്വന്ത് സിംഗ് സൈൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇന്ന് ഇംഗ്ലീഷിൽ സംസാരിച്ച് വഴക്ക് പറയുന്നവരെല്ലാം പഠിച്ചത് മിഷണറിമാർ ഉണ്ടാക്കിയ കോളേജിൽ. ഗ്രേറ്റ്ഫുൾനെസ് ഇല്ലാതെ. എന്നാൽ ഇതേ തന്നെയാണ് ഇവരുടെ കാലത്ത് സംഭവിച്ചത്. യഹൂദന്മാർക്ക് എതിരായിട്ട് ഈ ഹാമാൻ പോയി എന്നാ പറഞ്ഞെന്നറിയാം, ഇവിടെ ഒരു കൂട്ടം ജനങ്ങളുണ്ട് യഹൂദന്മാർ എന്ന പേര്, മഹാനാശകൻ, ഇവരിരിക്കുന്നവരെ നമ്മുടെ രാജ്യം ഒന്നും നന്നാകത്തില്ല, അവരെ മാറ്റിയാൽ മാത്രമേ ശരിയാകത്തുള്ളൂ. രാജാവല്ലേ, അവൻ പറഞ്ഞു ചെയ്തു, ഒരു കുഴപ്പമില്ല. ഉടനെ അവൻ ഒരു മുദ്ര, ഒരു കൽപ്പന കഴിച്ചു, ഇന്ന ദിവസം എല്ലാ യഹൂദന്മാരെയും കൊല്ലണം. ഇന്ത്യയിലും ഒന്ന് ഇന്ത്യയും ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്, അതിൽ എഴുതിയിട്ടുണ്ട്, ഇന്ത്യയിലെ യഹൂദന്മാർ കുറച്ച് പേര് കാണും, ഇന്ത്യയിലുള്ള യഹൂദന്മാർക്കും എതിരായിട്ട് ഇന്ന ദിവസം എല്ലാ യഹൂദന്മാരെയും കൊല്ലുവാൻ എല്ലാവർക്കും അധികാരം കൊടുത്തിട്ടുണ്ട്. അടുത്തത് നോക്കുക, യഹൂദനാ കൊന്നേക്ക്, ഗവൺമെന്റ് ഒന്നും ചോദിക്കത്തില്ല, കൊന്നേക്ക്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്, രാജ സിഗ്നേച്ചർ ഇട്ടതാണ്. മൊർദെഖായി പ്രാർത്ഥിച്ചു, എസ്തർ പ്രാർത്ഥിച്ചു, എന്നാ സംഭവിച്ചു, ഇതേ രാജാവ് മറ്റൊരു കൽപ്പന അയക്കേണ്ടി വന്നു, യഹൂദന്മാർ തങ്ങളെ തന്നെ ഡിഫെൻഡ് ചെയ്തോളാം, മാറ്റി എഴുതാൻ പറ്റത്തില്ലല്ലോ, വേണമെങ്കിൽ ഡിഫെൻഡ് ചെയ്തോളാം. ഇത് കൊണ്ടുവന്നവനെ ആ കഴുകുമർത്തി കയറ്റി. മനസ്സിലായ കാരണം, ഇതിനെല്ലാം കാരണം എസ്തർ രാജാവിന്റെ അടുത്ത്, റാണിയുടെ അടുത്ത്, എസ്തർ റാണി രാജാവിനെ വിളിച്ചപ്പോൾ ഒരു ദിവസം രാജാവിന് ഉറക്കം വന്നില്ല. ഉറക്കം വരാത്തതുകൊണ്ട് പഴയ പുസ്തകം വായിക്കണമെന്ന്, ചുമ്മാ പുസ്തകം വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവനെ സംരക്ഷിച്ചത് ഒരു യഹൂദനാണ് എന്നുള്ളത് ഒരു മൊർദെഖായി എന്ന് മനസ്സിലായി. മൊർദെഖായി വിളിച്ചു, എന്നാ കാര്യം ചോദിച്ചു. മൊർദെഖായി പറഞ്ഞ സംഭവം എല്ലാം ശരിയാ, ശരി നിനക്ക് എന്നാ വേണം, എന്റെ ജനങ്ങളെല്ലാം ഇങ്ങനെ ആകുന്നു എന്ന് എസ്തറെ വിട്ട് പറഞ്ഞു. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, യാരെല്ലാം പ്ലാൻ ചെയ്ത് ദൈവം മക്കളെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ദൈവം പഴയതെ ഓർമ്മിപ്പിക്കും. ഇന്ന് ഇന്ത്യയെ നശിപ്പിച്ചത് മിഷണറിമാരാണെന്ന് ഇവന്മാരെല്ലാം എന്നാ ഒച്ച വെച്ചാലും ചരിത്രം വായിക്കുന്നവൻ അറിയാം, ഇന്ന് തല നിവർന്ന് നിൽക്കുന്നതിന്റെ ഒരു കാരണം, ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്രം വായിച്ചു നോക്കിയാൽ, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കണമെന്ന് മഹാത്മാഗാന്ധി ജനിക്കുന്നതിന്റെ മുമ്പേ ബ്രിട്ടീഷ് പാർലമെന്റില് ചാർലസ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരാള് രാജ്ഞിയോട് സംസാരിച്ചു, നമ്മൾ ഇത് അടിമത്തനമാക്കി വെച്ചിരിക്കുന്ന ആ രാജ്യത്തെ അങ്ങനെ വെച്ചേക്കരുത്, അവരെ ഒന്ന് ഉയർത്തി അവർക്ക് വേണ്ടി അവർ തന്നെ രാജ്യം ഭരിക്കാനായിട്ട് ഉള്ള ഏർപ്പാടുകൾ ചെയ്യണമെന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു മിഷണറി ചാർലസ് ഗ്രാൻഡാണ് ഇന്നത്തെ ക്വീൻ വിക്ടോറിയയോട് പാർലമെന്റിൽ സംസാരിച്ചത്. ഇത് ചരിത്രപൂർവമാണ് പറയാൻ വന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അവർ വ്യാപാരത്തിന് വേണ്ടി വന്നതാണ്, അവർ കൊള്ളയടിച്ചവരാണ്, പക്ഷെ മിഷണറിമാരെ ദൈവം അയച്ച് രാജ്യത്തിന് വേണ്ടി സുവിശേഷത്തെ തന്നു, വെളിച്ചത്തെ തന്നു, വിദ്യാഭ്യാസം തന്നു, ഐ എസ് സർവീസ് തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഇങ്ങനെ രാജ്യത്തിന്റെ ആ വിമോചനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനു വേണ്ടി ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് മിഷണറിമാരെ തന്നെ വരാൻ പാടില്ലെന്ന് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ പറഞ്ഞു. ഒരു ബ്രിട്ടീഷുകാരനായ വില്യം കേറി, ഇംഗ്ലണ്ടിൽ ജനിച്ചു വളർന്ന വില്യം കേറിയെ ഇംഗ്ലണ്ട് കപ്പലിൽ കയറ്റാതെ അയാൾക്ക് ദൈവം കൊടുത്ത ഭാരം കൊണ്ട് ഒരു ഡച്ച് കപ്പലിൽ കയറി സറാംപൂരിൽ വന്ന് ഇറങ്ങിയത്. അങ്ങനെയാണ് ചരിത്രം. ഞാൻ പറയുന്നത് അമേലക്കർ മാറിയിട്ടില്ല, ദേ നോട്ട് ഡിസപ്പിയർ, ദേ ആർ ഹിയർ ഓൾ ദ ടൈം, എല്ലാ സമയത്തും അവരിരിക്കുന്നു. അപ്പം ഈ അമേലക്കർ ആര് എന്ന് മാത്രം ഞാനിപ്പോൾ മനസ്സിലാക്കി കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. നീ ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ നിനക്ക് എതിരായിട്ട് ചിലർ വരും, അവർ നിന്നെ എതിർക്കുന്നതിന്റെ കാരണം നിന്റെ കാര്യങ്ങൾ ഒന്നുമല്ല, അവരോട് നമ്മൾ പോയി കാര്യമായിട്ട് ഞാൻ എന്നാ ചെയ്ത് നിനക്ക് എന്ന് ചോദിച്ചാൽ അവർക്ക് ഒന്നും പറയാനില്ല. അവർ മനസ്സിനകത്ത് പറയും ഒന്നും ചെയ്തില്ല, പക്ഷെ യേശുവിനെ പിൻപറ്റുന്നില്ലയോ, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമാലേക്കർ എന്ന് പറയുന്നത് ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന മനസ്സുള്ള ഒരു ഗ്രൂപ്പാണ്, അത് സാത്താനിയ ഗ്രൂപ്പാണ്, അവരോടാണ് നമുക്ക് യുദ്ധം. ഇങ്ങനെ ഒരു യുദ്ധം വന്നു, അമാലേക്കർ യുദ്ധം ചെയ്യുന്നു നമ്മുടെ ജനങ്ങളോട് എന്നുള്ള ന്യൂസ് മോശയ്ക്ക് കിട്ടിയപ്പോൾ മോശ എന്നെ ചെയ്തെന്നറിയാവോ? ജോഷ്വയുടെ ജോഷ്വ പ്ലീസ് അസിസ്റ്റന്റ് പാസ്റ്റർ ജോഷ്വ ജോഷയെ വിളിച്ചു. ജോഷയോട് പറഞ്ഞു നീ പോയി യുദ്ധം ചെയ്തോളൂ. ജോഷ്വ ചോദിച്ചു അപ്പൊ നിങ്ങളോ? ഞാൻ മലയിൽ നോക്കൂ നീ എങ്ങനെ യുദ്ധം ചെയ്യുന്നു. അപ്പൊ ജോഷ്വ വിചാരിച്ചു നല്ല പാസ്റ്റർ ആണല്ലോ, മറ്റേ സമയത്തല്ല നല്ല ലീഡിങ്, ഞാനാണ് മുമ്പില്. യുദ്ധം വന്നപ്പോൾ പുള്ളി മലയിൽ കയറി നമ്മളെ പോയി യുദ്ധം ചെയ്യാൻ വന്നു. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ വലിയ മീറ്റിംഗ്സ് നടക്കുമ്പോ, കൺവെൻഷൻ നടക്കുമ്പോ, രോഗശാന്തി ശുശ്രൂഷ നടക്കുമ്പോ എല്ലാം പാസ്റ്റർ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു കൊച്ചിന് രാത്രി സുഖമില്ലെന്ന് വീട്ടിൽ വിളിക്കുമ്പോ അസിസ്റ്റന്റ് പാസ്റ്റർ ഞാൻ ഇനി വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് വിട്ടാൽ എങ്ങനെയായിരിക്കും? അതേപോലെയാണ് മോശ പറയുന്നത്, യോശുവ വിളിച്ചിട്ട് നീ പോയിക്കോ, നിങ്ങളെ ഞാൻ മലയിൽ കയറി പേടിച്ചിട്ടാണോ മലയിൽ കയറിയത് എന്നല്ല നമുക്ക് തോന്നും. യോശുവയ്ക്ക് അങ്ങനെ തോന്നിയില്ല, മോശയ്ക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം മോശയ്ക്ക് ഒറ്റ നോട്ടത്തെ മനസ്സിലായി, This is a spiritual warfare. It should be fought on a different level. അതാണ് അടുത്തത്. ആത്മീക യുദ്ധം എന്ന് പറഞ്ഞാൽ എന്നാ? നിന്റെ ശത്രു ആദ്യം മനസ്സിലാക്കണം അതാരെന്ന് ഞാൻ മനസ്സിലാക്കി കൊടുത്തു. അവരോട് യുദ്ധം ചെയ്യുമ്പോൾ സാധാരണ യുദ്ധം പോലെയല്ല, എന്നെ എതിർക്കുന്നവൻ ഓടാന്ന് പറഞ്ഞിട്ട് അവനെ രണ്ട് ഇടിക്കാനല്ല. You have to look at, this is a spiritual warfare. നീ നന്മ ചെയ്തിട്ട് നിനക്കെതിരായിട്ട് ഒരുത്തൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവന്റെ പുറകെ ഉള്ള അന്ധകാര ശക്തി, അതോടാണ് നിനക്ക് യുദ്ധം, അതോടാണ് നിനക്ക് യുദ്ധം. ആ യുദ്ധം എങ്ങനെ ചെയ്യണം മോശയെ പഠിപ്പിച്ചു കൊടുക്കുന്നു. മോശയെ നേരെ മലയിൽ പോയതിന്റെ കാരണം, നമ്മൾ മുകളിൽ നിന്നാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. പിന്നെ രണ്ട്, ഒന്ന് എല്ലാം കാണാൻ സാധിക്കും ഇല്ലേ? എവിടെയെങ്കിലും മഴ വന്ന് നാശമാണെങ്കിൽ മുഖ്യമന്ത്രി വന്ന് റോട്ടിൽ ഓട്ടോറിക്ഷയിലാണോ പോകുന്നത്? ഇല്ല, ഹെലികോപ്റ്റർ കയറി കാണും, എന്നാലേ കാണാൻ പറ്റത്തുള്ളു. അപ്പൊ യു ഹാവ് ടു ഹാവ് എ ഓവറോൾ ഐഡിയ ഓഫ് ദ ഈവിൽ കിങ്ഡം. ഓരോ വിശ്വാസിക്കും ശത്രുവിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിരിക്കും. ഇന്ന് പല വിശ്വാസികൾക്കും ശത്രുവിനെ കുറിച്ച് ശരിക്കും അറിയത്തില്ല, പിശാചിനെ കുറിച്ച് ശരിക്കും അറിയത്തില്ല. പിശാചി എവിടെ ഇരിക്കുന്നു കേട്ട നരകത്തിൽ ഇരിക്കുന്നു പറയും. നരകത്തിൽ മാത്രം അവൻ ഇരിക്കത്തില്ല, നിന്റെ അടുത്ത് വേണമെങ്കിൽ ഇരിക്കും. അടുത്തിരിക്കുന്നവരെ സംശയത്തോട് നോക്കരുത്, പക്ഷേ നരകത്തിലിരിക്കട്ടെ. That's the only place he doesn't want to go. അവൻ ഒരിക്കലും നരകത്തിൽ, അവന് നരകം എന്ന് പറഞ്ഞാലേ അവന് പേടിയാണ്, പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു സ്ഥലമാണ്. അവനെല്ലാ ഭൂമി എങ്ങും ചുറ്റി തിരിയുന്നവരാണ്. അവനൊരു രാജ്യമുണ്ട്, ഈ അന്ധകാര ലോകാധിപതികളോടും ആകാശ മണ്ഡലങ്ങളിലുള്ള സേനകളോടും എന്ന് പറയുന്ന പോലെ. പക്ഷേ അത്രയും പോലും ബേസിക് ഐഡിയ പോലും പിശാചിനെ കുറിച്ചല്ല, ശരിക്കും പിശാചിനെ കുറിച്ച് അറിയണം, പിശാചിനെ കുറിച്ച് മനസ്സിലാക്കണം, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കണം. യു ഹാവ് ടു ഹാവ് എ നോളജ്. ഇന്ന് ഇന്ത്യയിലുള്ള സുവിശേഷം മുമ്പോട്ട് പോകാത്തതിന്റെ ഒരു കാരണം ഇതാണ്. നമുക്ക് എല്ലാവരെയും അറിയാം, പക്ഷെ സുവിശേഷത്തിന് എതിരായിട്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രയാസം ഈ അന്ധകാര ശക്തികളാണ്. അതിനെക്കുറിച്ച് ശരിക്കും അറിയണം. പാശ്ചാത്യ രാജ്യങ്ങളിൽ, വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു മെറ്റീരിയലിസ്റ്റാണ്, അവർക്ക് ഒരു ദൈവവും ഇല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല, നമ്മളോട് പറയും നിങ്ങൾക്ക് ഒരു ദൈവം, ഞങ്ങൾക്ക് എത്ര ദൈവം. ഒരിക്കല് സ്വാമി ചിന്മയാനന്ദ മീറ്റിംഗ് ഞാൻ കേൾക്കേണ്ടി വന്നു, കേൾക്കാൻ തന്നെ പോയതാ. അപ്പൊ പുള്ളി പറഞ്ഞു, ആഫ്റ്റർ ആൾ ദേ ഹാവ് വൺ ഗാഡ്, വി ഹാവ് വൺ ഗോഡ് ഫോർ എവരി ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ തന്നെ പറഞ്ഞു അവർ. അത് പുള്ളി പറഞ്ഞതാ, ഈ എന്നാ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറുണ്ട്, മൂക്കിനും അയാൾ തന്നെ, തലയ്ക്കും അയാൾ തന്നെ, കാലിനും അയാൾ തന്നെ, ചെവിക്കും ഹാർട്ടിനും ബ്രെയിനും എല്ലാത്തിനും അയാൾ തന്നെ. അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ പോകൂ, ഇല്ലെങ്കിൽ എല്ലാത്തിനും ഓരോ സ്പെഷ്യലിസ്റ്റ്, കാർഡിയോളജിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, നെഫ്രോളജിസ്റ്റ്, അങ്ങനെയുള്ള. അതുപോലെ തന്നെയാണ് നമ്മുടെ, ദേ ഹാവ് വൺ ബൈബിൾ, വി ഹാവ് എ ലൈബ്രറി. പിന്നെ അവസാനം പുള്ളി പറഞ്ഞു, ഇറ്റ്സ് ലൈക്ക് എ സ്മോൾ റിവർ, വി ആർ എൻ ഓഷൻ. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചു, മുങ്ങി ചാടാൻ ആഗ്രഹിക്കുന്ന ഒരു ഓഷനിൽ പോകത്തു, ദാഹിക്കുന്ന വെള്ളം കുടിക്കാൻ എവിടെ പോകും. ഞാൻ പറയാൻ വന്നത് അവർക്ക് അവരെ സംബന്ധിച്ചോളം ചി എന്നാ ഒരു ദൈവം ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് ഇത്ര ആദ്യം കൂടെ ചേർത്തോട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് പറയുന്നവരോടാണ് നമ്മൾ സുവിശേഷം പറയുന്നത് മനസ്സിലാക്കണം. നമ്മളെക്കാൾ വലിയ ഭക്തിയാണ് കാലത്തെ ഒരു 8 മണിക്ക് ആരാധന എന്ന് പാസ്റ്റർ അറിയിച്ച 8 മണിക്ക് എങ്ങനെ പാസ്റ്റർ 8 മണിക്ക് ഈ ഡിസംബറിൽ നോക്കെ വൈകിട്ട് കാലത്തെ 4:30 എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പാടാനായിട്ട് പോകുന്ന ആൾക്കാരെ നമ്മുടെ നാട്ടിൽ കാണാം. നാണം വേണം. അവരോട് നമ്മളിപ്പോ സുവിശേഷം പറയും, അവർ പറയും നിങ്ങളുടെ ദൈവത്തെ വല്ലതും ചാപ്പാടെല്ലാം കഴിച്ച് വയറ് നിറഞ്ഞ് ചുമ്മാ ഇരിക്കുമ്പോ ഉറക്കം വരുന്നില്ലെങ്കിൽ അവിടെ പോയിരിക്കും. അതാണ് ചിലക്കെല്ലാം പ്രസംഗം കേട്ടാലേ ഉറക്കം വരത്തുള്ളൂ, അതൊരു വലിയ പാപം. അവർ നമ്മളോട് അങ്ങനെ പറയും, അവരോടാണ് നമ്മൾ സുവിശേഷം പറയുന്നത്. മനസ്സിലാക്കണം, they have everything except the true God. അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, പൗലോസ് പറയുന്നത്, സുവിശേഷത്തിന്റെ മഹത്വം കാണാത്ത വണ്ണം അവരുടെ കണ്ണുകളെ മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കും ഈ ലോകത്തിന്റെ പ്രഭു, ഈ പ്രപഞ്ചത്തിന്റെ പ്രഭു. അപ്പൊ അങ്ങനെ അവിടെയാണ് പോരാട്ടം. ദൈവത്തെ ഒഴിച്ച് വേറെ എന്തിനു വേണമെങ്കിലും ആരാധിക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തോട് യേശുവിനെ കുറിച്ച് പറയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ ലോകത്തെ കുറിച്ച് മനസ്സിലാക്കണം. പലർക്കും അറിയത്തില്ല. ഇന്ന് ആട്ടപ്പാടിയിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പലപ്പോഴും ഒരു മന്ത്രവാദിയുടെ മകൻ തന്നെ രക്ഷിക്കപ്പെട്ട് ഇപ്പൊ നമ്മൾ മിഷണറി ആയിട്ടുണ്ട് അവിടെ. ഈ മന്ത്രവാദി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്, പിന്നെ എന്താ നീ വിശ്വസിക്കാത്തത് എന്ന് നമ്മൾ തന്നെ ചിന്തിക്കും. ഇവന് ഇത്രയും പറഞ്ഞിട്ടും പിന്നെ എന്താ വിശ്വസിക്കും? അവനെ സംബന്ധിച്ചോളം അവന് ഒരു ദൈവമുണ്ട്, നമുക്കൊരു ദൈവമുണ്ട്. അവരുടെ ദൈവങ്ങൾ തന്നെ പല ഗ്രേഡ് ഉള്ളതുപോലെ ഇത് ഒരു ഗ്രേഡ് ഉള്ള ദൈവം, അത്രേ ഉള്ളൂ അവന്. അതിനപ്പുറം അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഞാൻ BSc നീ MSc ആണെങ്കിൽ ഇരുന്നോട്ടെ, എനിക്ക് മാറുതി നിനക്ക് ബെൻസ്, അത്രേ ഉള്ളൂ. അതേപോലെ അവർ എനിക്ക് ഇവൻ നിനക്ക് യേശു, അത്രേ ഉള്ളൂ. അതിനപ്പുറം ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമാത്രം മനസ്സിനെ കുരുടാക്കി വെച്ചിരിക്കുന്ന ഈ അന്ധകാര ശക്തി. അവകളോട് പോരാട്ടം എന്ന് പറഞ്ഞാൽ ഒരേ വഴിയേ ഉള്ളൂ, they have to go out of business. ഇവനെ പഠിപ്പിച്ച് മനസ്സിലാക്കി വരുന്നതിനേക്കാൾ എളുപ്പമാണ് ഈ കുരുടാക്കുന്നവനെ പുറത്താക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇവരെ എല്ലാം പഠിപ്പിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ അവനെ കുരുടാക്കിയിരിക്കുന്നവനെ നിങ്ങളുടെ ബൗണ്ടറി വിട്ടു ഒന്ന് പുറത്താക്കിയാൽ അവനെ അടച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവനെ കൈ എടുത്താൽ മതി. ഒരു കുരുടെന്ന് ഒരു 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 നല്ല ഒരു ഒരു പടത്തെ കാണിച്ച് അവനെ എന്നെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്ത് ഇത് ആ മരം വരച്ചിട്ടുണ്ട് എങ്ങനെ കണ്ടോ കൈ വരിച്ച് കുരുടെന്ന് എന്നാ മനസ്സിലാവും. ഈ കാലത്തെ തൊട്ട് വൈകിട്ട് വരെ വിയർത്ത് അവന് പറഞ്ഞു കൊടുത്താൽ അവനൊന്നും മനസ്സിലാകില്ല. അവന്റെ കണ്ണ് തുറന്നാൽ മതി, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അതാണ് കാര്യം. അവിടെയാണ് ഈ അന്ധകാര ശക്തികളോടുള്ള പോരാട്ടം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ഡൂയിങ്, വാട്ട് ഈസ് ദേർ മൈൻഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇവരോടുമാണ് പോരാട്ടം. ഏത് ഇത് അന്ധകാര ശക്തികളോട്. അപ്പൊ ഈ അന്ധകാര ശക്തികളോട് അമാലേക്കരെ കണ്ടപ്പോണെ ജോഷയ്ക്ക് മോശയ്ക്ക് മനസ്സിലായി ഇത് ഇങ്ങനത്തെ യുദ്ധമല്ല. ഐ മസ്റ്റ് സീ ദേർ. രണ്ടാമത്തേത് മുകളിൽ ഇരുന്ന ഉള്ള ഒരു കാര്യം ചുറ്റിലും നോക്കാൻ പറ്റും. താഴെ ഇരുന്നാല് നമ്മളോട് ഒരുത്തൻ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ മുമ്പിൽ ഇരിക്കുന്നവനെ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ, നമ്മൾ അവനെ നോക്കിക്കൊണ്ടിരിക്കും, പുറകിൽ വരുന്നവനെ നോക്കാൻ പറ്റത്തില്ല. ഒരു ഹൈ പ്ലേസിൽ ഇരിക്കുമ്പോൾ ദ ഹോൾ സറൗണ്ടിങ്സ് നമുക്ക് വേഗം നോക്കാൻ പറ്റും. കാരണം പലരും ഈ യുദ്ധം ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് ലെവലില്ല. എന്ന് പറഞ്ഞാൽ ചിലരോട് ചില വിശ്വാസികളോട് എന്നാ നിനക്ക് പ്രശ്നം, പ്രശ്നം അമ്മായിമ്മയാണ്, അല്ല പ്രശ്നം പാസ്റ്റർ ആണ്, ചർച്ചിൽ പോയാൽ എന്നെ കുറിച്ചേ പറയത്തുള്ളൂ എന്നും ഇതേ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗ്രൗണ്ട് ലെവലില് നോക്കിക്കൊണ്ടിരുന്നാൽ പലപ്പോഴും പിശാശി അങ്ങനെ തന്നെ നമ്മളെ ആക്കി വെച്ചിട്ട് വേറെ വഴി വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. യു മസ്റ്റ് ഹാവ് എ ഓവറോൾ ഐഡിയ, അണ്ടർസ്റ്റാൻഡ് ദ കിങ്ഡം ഓഫ് സാത്താൻ. സാത്താന്റെ രാജ്യം എന്ന് പറയുന്നത് യേശു പറഞ്ഞ വാക്യമാണ്. അവന് ഒരു രാജ്യമുണ്ട്, അവന് നേതാക്കളുണ്ട്, അവന് ആൾക്കാരുണ്ട്. അവന് ലാസ്റ്റ് കേഡർ ഓഫ് സോൾജേഴ്സ് അല്ല, അതിന് താഴെ ഉള്ള ആൾക്കാർ വരെ, അസിസ്റ്റന്റ് സോൾജേഴ്സ് വരെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരിക്കലെ ഒരു ഒരു ലേഡി ഇന്ന് പിശാശികൾ ഇങ്ങനെ അളകിപ്പോയപ്പോ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ ഞാനും ഉണ്ട് അവിടെ കൂടെ മിഷനറി ചോദിച്ചു നിന്റെ പേര് എന്നാണ്, എന്നാ പറഞ്ഞോ എന്റെ പേര് നുള്ളു പിശാച്. ആദ്യമായിട്ട് ഞാനും കേൾക്കും, ഞാനും കേൾക്കും നുള്ളു പിശാച്. നീ എന്നാ ചെയ്യും? ഞാൻ എല്ലാരെയും നുള്ളും. അപ്പൊ എനിക്ക് വരും ഒരുപാട് ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വരും, രാത്രി കിടന്നാലേ ഇതാ ഇവിടെ വലിയ ഇവിടെ വേദന, അവിടെ വേദന, ഇവിടെ വേദന. ഇങ്ങനെ ചിലതും ഉണ്ട് ചുമ്മാ നുള്ളിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നിന്നെ അടിച്ച് തകർക്കുന്ന ടോപ്പ് മേജർ ജനറൽ വരെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നീ ഒരു ഉണങ്ങിയ വിശ്വാസിയാണെങ്കിൽ പിശാചി പറയും നുള്ളു പിശാചി, നീ പോയി നോക്കിയാണെങ്കിൽ. നീ കുറച്ച് സ്ട്രോങ് ആയിരുന്നാ മാത്രമേ ആൾക്കാർ വരത്തുള്ളൂ പുറകെ പിശാചി. അതുകൊണ്ട് ഇവര് ചിലരെല്ലാം ഉണ്ട് എന്നും അവിടെ നുള്ളി ഇവിടെ നുള്ളി ഇവിടെ വേദന അവിടെ വേദന. ഇത് എന്നാ പരിശോധിച്ചാലും എം ആർ ഐ എടുത്താൽ പോലും ഒന്നും കാണത്തില്ല. പിശാചിന് എങ്ങനെയാണ് ഇത് നുള്ളിക്കൊണ്ടിരിക്കും? നീ ഒരു ആത്മീയ വിശ്വാസി ആയതിനാൽ നുള്ളു പിശാചി പറയും ഇവനെ വിട്ടിട്ട് വേറെ വരും, വേറെ വരും, പക്ഷെ നുള്ളു പോകും. അങ്ങനെ അന്നാണ് ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത് നുള്ളു പിശാച്. അത് നുള്ളത്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കേൾക്കില്ല. ഒരു 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 ഇവാഞ്ചലിസ്റ്റ് ഒരിക്കലും എന്നോട് അന്നാ ഞാൻ ഓർത്തത്, ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എവിടെയോ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് രാത്രി പടുത്തപ്പോ ശരിക്കും ഒരാൾ നുള്ളുന്ന പോലെ ചോദിച്ചു. പുള്ളി എഴുന്നേറ്റ് നോക്കിയപ്പോ ആരും ഇല്ല, പിന്നെയും ഉറങ്ങി, പിന്നെ വേറെ അടുത്ത് നുള്ളി. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് എന്നാ സംഭവിച്ചിട്ടില്ല, ആ വീട്ടില് മൂട്ട ഒന്നും ഇല്ല, മൂട്ട കടിച്ചത് പോലും ഇല്ല, നുള്ളിയത്. പിന്നെ ഞാൻ എഴുന്നേറ്റ് ശക്തിയായിട്ട് പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങി, പിന്നെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലായില്ല ഈ നുള്ളു വിശ്വാസം ഉണ്ടെന്ന്. ഇങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇത് അവന്റെ ഒരു ഹയറാർക്കിയേ ഉണ്ട്. There is a kingdom against which we are fighting. അപ്പൊ മോശയ്ക്ക് പറഞ്ഞു ഇത് ഗ്രൗണ്ട് ഫൈറ്റ് അല്ല, യു ഹാവ് ടു ഗോ ടു ഹയർ പ്ലേസ്, ഉന്നതത്തിൽ. അതുകൊണ്ടാണ് ക്രിസ്തു യേശുവിലെ ഈ അസ്കെപ്റ്റീവിന്റെ സ്പിരിച്വൽ ഹൈ പ്ലേസസ്, ഉന്നതങ്ങളിൽ ദൈവം തന്നെ ഉയർത്തിയിരിക്കുന്നത്. ഇവനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുവാൻ, അവന്റെ തന്ത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ, മോശെ ഹാഡ് ടു ഗോ അപ്പ് ദ മൗണ്ടൻസ്, മൗണ്ടൻസിന്റെ മുകളിൽ പോകണം. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഇങ്ങനെ ഗ്രൗണ്ട് ഫൈറ്റ് അല്ല ഇതിനാവശ്യമുള്ളത്, ഫൈറ്റ് ഫ്രം ദ ടോപ്പ്. അങ്ങനെ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് മനുഷ്യനോട് മനുഷ്യൻ യുദ്ധം ചെയ്യുന്നതല്ല, ഇത് ഒരു ആത്മീക പോരാട്ടമാണ്. ഈ അമാലേക്കർക്ക് നമ്മളോടുള്ള എതിര് നമ്മുടെ കൂടെ ദൈവം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ പിശാചാണ് ഇവരെ പ്രേരിപ്പിക്കുന്നത്, അവരോടുകൂടെ ഉള്ള ഫൈറ്റാണ് എന്ന് പറഞ്ഞ് മുകളിൽ പോകുമ്പോൾ മോശെ എന്നാ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞില്ല. മോശെ പറഞ്ഞു യോശുവയോട്, ഐ വിൽ ഗോ ദേർ വിത്ത് ദ റോഡ് ഓഫ് ഗോഡ് ഇൻ മൈ ഹാൻഡ്, ദൈവത്തിന്റെ വടിയുമായിട്ട് ഞാൻ മുകളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു.
സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.